ഇങ്ങനെ വീണ്ടും സഭായോഗവുമായുള്ള ബന്ധത്തില് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നമ്മുടെ തലയായ ക്രിസ്തുവിന്റെ ചിന്തകൾ, ആ വചനത്തിന്റെ ചിന്തകൾ ധ്യാനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ സന്ദേശത്തിന്റെ ഒരു തുടർച്ചയായി ആണ് ഈ സന്ദേശം കടന്നു വരുന്നത്. ദൈവജനത്തെ പലവിധ വിഷയങ്ങളിൽ കുടുക്കി അവരുടെ മനസ്സ് ദൈവത്തോടുള്ള ഫോക്കസ് വിട്ടുമാറി, വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ സർപ്പം ഹവയെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവോടുള്ള ഏകാഗ്രത വിട്ടുമാറി. അങ്ങനെ ദൈവത്തോടുള്ള ഏകാഗ്രത വിട്ടുമാറി ഈ ലോകത്തിലെ പല പല വിഷയങ്ങളിലേക്ക്, സാമ്പത്തിക വിഷയങ്ങളിൽ കടഭാരത്തിലിട്ട് കുട്ടിക്ക്, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളിട്ട് കുടുക്കി, തലമുറയെ കുറിച്ചുള്ള ജീവിതത്തിൽ മക്കളുടെ ഉപദ്രവത്തിലുള്ള പ്രശ്നങ്ങളിട്ട് കുടുക്കി, വീട്ടിലെ മറ്റംഗങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം ഇട്ട് കുടുക്കിയിട്ട് ഇവരുടെ ഹൃദയത്തെ അങ്ങ് റാപ്പി, മനുഷ്യന്റെ ഹൃദയത്തെ അങ്ങ് പൊതിഞ്ഞങ്ങ് കിട്ടും, അവരുടെ ചിന്താ മണ്ഡലത്തെ അങ്ങ് പൊതിഞ്ഞങ്ങ് കിട്ടും. പിന്നെ എപ്പോഴും കുളിക്കുമ്പോൾ എന്ത് ഈ പ്രശ്നങ്ങൾ അകപ്പെട്ടാൽ പിന്നെ കുളിക്കുമ്പോഴും ആ ചിന്തയാണ്, അരയ്ക്കുമ്പോഴും ആ ചിന്തയാണ്, അലക്കുമ്പോഴും ആ ചിന്തയാണ്, കുടിക്കുമ്പോഴും ആ ചിന്തയാണ്, പഠിക്കാനിരുന്നാലും ആ ചിന്തയാണ്, എന്ത് ചെയ്താലും ആ ചിന്തയാണ്. അതായത് നിങ്ങളുടെ മനസ്സിനെ പിടിച്ച് കെട്ടി, മനസ്സിനെ കെട്ടുക. അങ്ങനെ മനസ്സിനെ കെട്ടിയാൽ പിശാച് ചോദിച്ചു, കാരണം മനസ്സാണ് ഹൃദയത്തിന്റെ കണ്ണ്. അപ്പോ മനസ്സിനെ കെട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മളെ കെട്ടുവാനായിട്ട് കഴിയും. അപ്പോ മനസ്സാണ് പുതുക്കി നമുക്ക് നമ്മുടെ രൂപത്തിന് അന്തരം വരുത്തേണ്ടത്. പക്ഷെ അങ്ങോട്ടേക്ക് നമുക്ക് എത്താനേ കഴിയുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി പിടിക്കപ്പെട്ട് കിടക്കും. അപ്പോ ഇവിടെയൊക്കെ നമ്മൾ ജയം പ്രാപിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ആ വിവേകം നമ്മൾ പ്രാപിക്കണം. അപ്പൊ കഴിഞ്ഞതിൽ നാം ചിന്തിക്കാൻ തുടങ്ങിയത് ദേവാലയ പണി മുടങ്ങാൻ കാരണം ഇങ്ങനെയുള്ള പല പല വിഷയങ്ങളിൽ ഇട്ട് നമ്മളെ കുരുക്കുകയാണ്, പല പല വിഷയങ്ങളിൽ കുരുക്കുകയാണ്. അപ്പോ ആ സ്റ്റേ വരികയാണ്. ഏതോ ഒരു മെസ്സേജ് സംബന്ധിച്ച് നിങ്ങളോട് ഇങ്ങനെ പറയുകയുണ്ടായി, ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ വലിയൊരു ബിൽഡിംഗ് പണി ചെയ്യുക, ബൈബിൾ വിഷനുമായിട്ടുള്ള ബന്ധത്തിൽ വലിയൊരു ബിൽഡിംഗ് പണി ചെയ്യുക. അപ്പോ ആ വലിയൊരു ബിൽഡിംഗ് പണിയുമ്പോ അതിന്റെ ഒന്നാം നില പണിത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, രണ്ടാം നില പണിത് കുഴപ്പം ഉണ്ടായിരുന്നില്ല, മൂന്നാം നിലയായപ്പോ ഒരുവൻ പണിയിലടക്കി ബിൽഡിങ്ങിനെ പൊളി താഴെ വീണ് മരിച്ചുപോയി. ഉടനെ തന്നെ അത് കേസായി, സ്റ്റേ ഓർഡർ വന്നു, പണി മുടങ്ങി. ഇനിയിപ്പോ കേസ് മാറിയിട്ട് പണി ആരംഭിക്കുന്നു. ഇതേപോലെ തന്നെ നമ്മളുടെ ഉൾത്തലത്തിൽ എഫേസ്യ ലേഖനം 2:20-22 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവത്തിന്റെ നിവാസമാകേണ്ടതിനെ പരിശുദ്ധാത്മാവ് നമ്മൾ ദേവാലയം പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്ന് പല വിശ്വാസികൾക്ക് അറിയത്തില്ല. അപ്പോ ഇത് ഈ പണി നടക്കുമ്പോ ഈ അറിയാത്ത തന്നെ ഒരു വലിയൊരു വീഴ്ചയാണ്. ഈ പണി നമ്മുടെ ഉള്ളിൽ നടക്കുന്നു എന്ന് നാം അറിയണം. അപ്പൊ ഈ പണിയിലേക്ക് നമ്മൾ കടന്നു വരുവാൻ, ഈ പണിയിൽ നാം സഹകരിക്കുവാനായിട്ട് ചെല്ലേണ്ട സമയത്താണ് മറ്റു പല വിഷയങ്ങളുമായിട്ട് നമ്മളെ പിടിച്ചു കെട്ടുന്നത്. അങ്ങനെ ആ ബിൽഡിങ്ങിന് ആ ഒരാൾ വീണ് മരിച്ചപ്പോ സ്റ്റേ ഓർഡർ വന്നതുപോലെ ഇതാണ് ദൈവത്തിന്റെ പ്രൊജക്റ്റിൽ നടന്നത്. ഉൽപ്പത്തി പുസ്തകം 1 വളരെ മനോഹരമായി ചെയ്തു. അവിടെ പാവമില്ല, പിശാചിനെ കുറിച്ച് പറയുന്നില്ല, അവിടെ മനുഷ്യന് വീഴ്ച സംഭവിച്ചിട്ടില്ല. 2 വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നു. അവിടെ ഒന്നും ഇത് വന്നിട്ടില്ല. അപ്പോ 1, 2 കേട്ടാൻ പറ്റി. 3 വന്നപ്പോഴാണ് ആദവും പാവം ചെയ്ത് മരിച്ചത്. അതോടെ പണി മുടങ്ങി. അപ്പൊ ഇതേപോലെ ഇതാ കർത്താവ് എന്നാൽ വീണ്ടും സ്വർഗത്തിലെ ദൈവം യേശു കർത്താവിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഈ പണി പുനരാരംഭിച്ചു. ഇനിയും അത് മുടങ്ങിപ്പോകാനാണ് അനുവദിക്കരുത്. അപ്പൊ ഇവിടെ വിവേകമുള്ളവരായിരിക്കണം. വിവേകമില്ല എങ്കിൽ പണി മുടങ്ങും. കുടുംബജീവിതത്തിലൂടെ പണി മുടങ്ങരുത്, ധനപരമായ ജീവിതത്തിലൂടെ പണി മുടങ്ങരുത്, ഇവിടെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലുള്ള പണി മുടങ്ങരുത്. ഇവിടെ എല്ലാ ഭാഗങ്ങളിലും പണി മുടങ്ങരുത്, അകത്ത് നടക്കുന്ന പണി മുടങ്ങരുത്, ദൈവ ഇഷ്ടം ഗോഡ്സ് ഓപ്പറേഷൻ മുടങ്ങരുത്, ഗോഡ്സ് ഓപ്പറേഷൻ മുടങ്ങരുത്. ഇതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. കാരണം ദൈവ ഇഷ്ടം നമ്മുടെ ഉള്ളിൽ നടക്കണം, നമ്മളിൽ ദൈവത്തിന്റെ നിവാസമായി തീരണം. അങ്ങനെ ആയിത്തീരുന്നവരാണ് ദൈവപുത്രന്മാർ, അവരെപ്പോഴും ദൈവത്തെ വെളിപ്പെടുത്തുന്നവരാണ്. ഇതാണ് കർത്താവ് പറയുന്നത്, പിതാവ് അദൃശ്യനായ പിതാവ് എന്റെ അകത്ത് വസിച്ച് എന്റെ ദൃശ്യമായ ശരീരത്തിലൂടെ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുകയാണ്. അങ്ങനെ എന്നെ കാണുന്നവർ പിതാവിനെ കാണുകയാണ്. ഇന്ന് നമ്മളെ കാണുന്നവർ ഇതേ അവസ്ഥ ഉണ്ടാകണം. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മുടെ ഉള്ളിൽ ദൈവം നിവാസമാകുന്ന ഒരു പണി നടക്കുകയാണ്. അപ്പൊ ഈ പണി നടക്കാനായിട്ട് നമ്മൾ സഹകരിക്കണം. അപ്പോ ഇതിന് വിവേകം ആവശ്യം. അപ്പൊ കുടുംബജീവിതത്തെ കുറിച്ചാണ് കഴിഞ്ഞ സന്ദേശത്ത് നമ്മൾ പറഞ്ഞത്, അതങ്ങ് അവസാനിച്ചില്ല, അതിൽ ചില സംശയങ്ങളും ഉണ്ട്. അപ്പോ ഇന്ന് ആ ഒരു ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ആഴ്ച അടുത്ത വിഷയത്തിലേക്ക് സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം പണി മുടങ്ങാനായിട്ട് അനുവദിക്കണം. നമ്മൾ മനസ്സിലായിക്കൊണ്ടിരുന്ന വിഷയം ടേൺ ടുവേഴ്സ് ഇന്നർ ചർച്ച്, നമ്മുടെ അകത്തെ ദേവാലയത്തിലേക്ക് തിരിയാനാണ് ദൈവം നമുക്ക് ആജ്ഞ നൽകിയത്. എപ്പോ പുറത്തെ ദേവാലയങ്ങൾ ലോക്ക്ഡൌൺ സമയത്ത് അടഞ്ഞപ്പോ അകത്തെ ദേവാലയത്തിൽ തിരിയാം. ശരീരത്തിന്റെ പുറത്തല്ല ഞാൻ വസിക്കുന്നത്, ശരീരത്തിന്റെ ഉള്ളിലാണ്. നിങ്ങളുടെ ശരീരം തന്നെ ദൈവത്തിന്റെ ആലയമാണ്. അപ്പോ അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ദൈവം പണിയുന്ന ആലയം. മറ്റത് ഇതാ ആദ്യം ശലോമോൻ പണിതു, പിന്നെ ഇതാ സെറുബ്ബാബേൽ പണിതു, യെരുശലേമിലെ കാര്യം പറയുന്നത്, അതിനുശേഷം ഹെരോദാവ് പുതുക്കി പണിതു. എന്നാ ഇത് ശലോമോനും അല്ല, സെറുബ്ബാബേലും അല്ല, ഹെരോദാവും അല്ല, ഇത് ദൈവം നേരിട്ട് തന്റെ ആത്മാവൻ പണിതെടുക്കുക നമ്മുടെ ഉള്ളിൽ. അപ്പോ നമുക്ക് സൗകര്യം, നമ്മൾ അവിടെ കല്ലും മണ്ണും ഒന്നും കൊണ്ടുവരണ്ട, ദൈവം പണിതോളും. നമ്മൾ സഹകരിച്ചാൽ മാത്രം മതി, ലാൻഡ് കൊടുക്കുക. എന്ത് ചെയ്യാ? ലാൻഡ് കൊടുക്കുക, ബാക്കി കാര്യങ്ങളെ കർത്താവ് ചെയ്തോളൂ. ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം, ലാൻഡ് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോ പണിയൊക്കെ കർത്താവിന്റെ ആത്മാവ് ചെയ്തോളൂ, അതിന്റെ കൂടെ അങ്ങ് സഹകരിച്ചാൽ മതി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, പക്ഷെ നമ്മൾ പുറത്ത് വേറെ തിരക്കിലാണെങ്കിലോ, നമ്മുടെ ഹൃദയം അവിടെ പിടിക്കപ്പെട്ടാലോ, അപ്പോ പണി നടക്കുകയില്ല. അപ്പോ കുടുംബജീവിതത്തിൽ പലപ്പോഴും ഈ പദ്ധതി നടക്കുന്നില്ല. അപ്പൊ ഇന്ന് നമ്മള് കൂടുതൽ ആ കുടുംബജീവിതത്തിന്റെ ആ പദ്ധതിയിലേക്കാണ് നമ്മൾ ഒന്ന് തിരിയുന്നത്. കഴിഞ്ഞ ചിന്തയുമായിട്ടുള്ള ബന്ധത്തിൽ നാം കുറച്ചും കൂടെ ആഴത്തിലേക്ക് അടക്കുക. അപ്പൊ കുടുംബജീവിതത്തിൽ എന്തുകൊണ്ടാണ് മനുഷ്യൻ വീണുപോകുന്നത്? നല്ലൊരു ബന്ധവും വീണുപോവുക കുടുംബജീവിതത്തിൽ. അതിന്റെ കാരണം എന്ന് പറയുന്നത് സ്നേഹമില്ലാഞ്ഞിട്ടില്ല. പലപ്പോഴും ആളുകൾ പറയും, എടോ സ്നേഹം ഉണ്ടാകണോടോ, സ്നേഹിക്കണോടോ, സ്നേഹിക്കണം. സ്നേഹം അല്ല ഇവിടുത്തെ വിഷയം. നല്ലൊരു പങ്കിന് സ്നേഹമുണ്ട്. അതായത് പുരുഷൻ അദ്ദേഹം ഹസ്ബൻഡിന് സ്ത്രീയോട്, സ്ത്രീക്ക് തന്റെ ഭർത്താവിനോട് ഹസ്ബൻഡിനോട് സ്നേഹമുണ്ട്. പക്ഷെ വിഷയം അതല്ല, ഇവർക്ക് കുടുംബജീവിതം ഓടിക്കാൻ അറിയത്തില്ല. ഇതാ വിഷയം. അതിനുള്ള വിവേകമില്ല, ഇത് കൊണ്ടുപോകാനുള്ള വിവേകമില്ല. ഇതാണ് ഈ വിഷയം ഉണ്ടാകുന്നത്. അപ്പോ നമ്മൾ നിങ്ങൾ നോക്കി, നിങ്ങൾക്ക് ഇപ്പൊ ഒരു കാറ് കിട്ടി, നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം കാറാണ്. നിങ്ങൾക്ക് ആ കാറിന് നല്ല സ്നേഹമാണ്, കാറിന് നല്ല സ്നേഹം. നിങ്ങളെപ്പോഴും കാർ ക്ലീൻ ചെയ്യല്, കാറിന് തുടയ്ക്കലും പിന്നെ പോളിഷ് ചെയ്യലും എല്ലാം പേരുടെ കാറിന് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ഇതുകൊണ്ട് കാറ് മനോഹരമായി ഓടുവോ? ഇല്ല. നിങ്ങൾക്ക് ആദ്യം കാർ ഓടിക്കാൻ അറിയണം. കാർ ഓടിക്കാനുള്ള വിവേകമില്ലായെങ്കിൽ നിങ്ങൾ കാറിനെ എത്ര സ്നേഹിച്ചിട്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, കാറ് പോയിടിക്കും. ആദ്യം നമ്മൾ അത് ഓടിക്കാൻ മനസ്സിലാക്കി. ഇതുപോലെ കുടുംബജീവിതം എന്താണെന്നും അത് എന്തിനാണെന്നും എങ്ങനെ അത് കൊണ്ടുപോകണമെന്നും പുരുഷന്റെ ബലം എന്തൊക്കെയാണ്, പുരുഷന്റെ ബലഹീനത എന്തൊക്കെയാണ്, കുടുംബജീവിതം എന്തിനു വേണ്ടിയാണ്, സ്ത്രീയുടെ ബലം എന്താണ്, സ്ത്രീ എന്തിനു വേണ്ടിയാണ്, സ്ത്രീയുടെ ബലഹീനത എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ദൈവത്തിന്റെ ആ വിവേകപ്രകാരം, ദൈവത്തിന്റെ വചനപ്രകാരം നമ്മൾ അതിനെ ഗൈഡ് ചെയ്യുന്നുവെങ്കിൽ ഇതിനെയൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. അല്ല എങ്കില് പലപ്പോഴും കാണുന്നത് പോലെ ഇതാ ഒന്ന് പറഞ്ഞു, രണ്ട് പറഞ്ഞു, പെട്ടെന്ന് അവള് ഇതാ ഭാര്യയുടെ കാര്യം പറഞ്ഞ് പെട്ടെന്ന് ബാഗ് എടുത്തുകൊണ്ട് ഒറ്റ പോക്ക് പോയി തന്റെ വീട്ടിലേക്ക്. വീട്ടിലേക്ക് ഒറ്റ പോക്ക് പോയി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഇതാ ആ ബന്ധം കുറച്ചെ കുറച്ച് വഷളായി. ഇതാ വിളിച്ചു, വിളിച്ചു കഴിഞ്ഞപ്പോ ഇല്ല ഞാനില്ല എന്ന് പറഞ്ഞു. പിന്നെ വഷളായി. ഇതാ അതിന്റെ ഇടയിൽ കൂടി വീട്ടുകാരും ഇടപെട്ടു, വീട്ടുകാരും ഇടപെട്ട് ഇതാ ഇതിനെ മൂർച്ച കൂട്ടി. അവസാനം ഇവർക്ക് തമ്മിൽ ചേരണമെന്നുണ്ടെങ്കിലും വീട്ടുകാർ തമ്മിലാകുന്നു. ഇതാ സംഭവം അങ്ങ് കടന്നു പോവുകയാണ്. അങ്ങനെ ഭർത്താവ് വേറെ സ്ഥലത്ത്, ഭാര്യ വേറെ സ്ഥലത്ത്, ഇതാ അങ്ങനെയൊക്കെ പോകുന്ന ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതായത് ഇവർക്ക് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, ഞാൻ പല ഈ ഇതുപോലുള്ള കാര്യങ്ങൾ കേട്ടപ്പോഴും പലർക്കും പലരും സ്നേഹിച്ച് വിവാഹം കഴിച്ചതും കൂടിയാണ്. കാരണം അവർ വിവാഹം കഴിക്കാനുള്ള കാരണം സ്നേഹമാണ്. നീ സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, അവർ വിവാഹം കഴിക്കാനുള്ള കാരണം സ്നേഹം. അവർ സ്നേഹിച്ച് വിവാഹം കഴിച്ചതാ, സ്നേഹിച്ച് വിവാഹം കഴിച്ചു. പിന്നെ ഇതാ ഇടയ്ക്ക് വെച്ചിട്ട് എന്തോ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞ് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, വേറൊരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഉടനെ തന്നെ ഇതാ അത് വീട്ടിലേക്ക് വിളിച്ചു. പെണ്ണ് പെണ്ണിന്റെ വീട്ടിലേക്ക് വിളിച്ചു. പെണ്ണിന്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോ പെണ്ണിന്റെ അമ്മ കേട്ടു, പെണ്ണിന്റെ അപ്പൻ കേട്ടു. എന്റെ മോള് അവൻ അങ്ങനെ പറഞ്ഞു, ഞാൻ തങ്കം പോലെ വളർത്തിയതാ ഇതാ എന്റെ മോളെ. ഉടനെ തന്നെ എടി നീ ഈ വീട്ടിലെ ആളാണോ? ഇതാ ഇവിടെ ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഉണ്ടോ? ഇതും കൂടി കേട്ടപ്പോ കൊഞ്ഞിന്റെ അഹങ്കാരം വീണ്ടും കേറി. ഇത് കേറി കൊഞ്ഞ് അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. കൊഞ്ഞ് അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഇതാ പുരുഷന് ദൈവം കൊടുത്തേക്കുന്ന ഒരു എബിലിറ്റി ഉണ്ട്, നീ അവളെ വാഴും എന്നുള്ളത്. അതേ രീതിയിൽ പുരുഷനും ഇടപെടാൻ തുടങ്ങി. അപ്പോ ഇതാ പെണ്ണിന്റെ അമ്മ പെണ്ണിന്റെ വീട്ടിൽ ഇതുപോലെ ഇടപെട്ടു എന്ന് പറഞ്ഞപ്പോ പുരുഷൻ തന്റെ അമ്മയോട് പറഞ്ഞപ്പോ അമ്മ അപ്പനോട് പറഞ്ഞു, ഇതാ അപ്പനും കയറി. ആഹ് അവൻ അങ്ങനെ പറഞ്ഞു. ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കയറി പിടിക്കുക, അത് പടർന്ന് കയറുകയാണ്. ഉടനെ തന്നെ ഇതാ ഇനി അപ്പൻ ഈ പെണ്ണിന്റെ അപ്പൻ പുരുഷന്റെ അടയോ വീട്ടിലേക്ക് ചോദിക്കാൻ ചെല്ലുകയാണ്. ചോദിക്കാൻ ചെല്ലുക, എല്ലാം അവിവേകമായി കാണിക്കണം മുഴുവൻ. ചോദിക്കാൻ ചെല്ലുകയാണ്, ഇതാ ചോദിക്കാൻ ചെന്നു, ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു, കുടുംബക്കാര് തമ്മിൽ അകച്ചയായി. ഇതാ പെണ്ണ് നിങ്ങൾ എന്റെ അപ്പൻ അങ്ങനെ പറഞ്ഞില്ലേ? ഇതാ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അത് സെപ്പറേഷനിലേക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ധാരാളം നടക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഇനി ഇതിനൊന്നും സമയമില്ല. ഇവിടെ എല്ലാം വിവേകപൂർവമായും നമ്മൾ കാര്യങ്ങളെ കൊണ്ടുപോയില്ല എങ്കിൽ നമ്മൾ ഇവിടെ എല്ലാം അപകടത്തിലാകും. നമ്മളെ ചിന്തകൾ കൊണ്ട് നമ്മളെ റാപ്പ് ചെയ്യും. എയർപോർട്ടിൽ കഴിഞ്ഞ സന്ദേശത്തിൽ പറഞ്ഞല്ലോ, ഈ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ പ്ലാസ്റ്റിക് കൊണ്ട് പെട്ടി റാപ്പ് ചെയ്യുന്നത് പോലെ നമ്മളുടെ മനസ്സിനെ അങ്ങ് റാപ്പ് ചെയ്യും. റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റാപ്പ് ചെയ്ത് ചുറ്റിക്കെട്ടും. ചുറ്റിക്കെട്ടിക്കഴിഞ്ഞാല് പിന്നെ അത് കാണാനായിട്ട് വളരെ 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 ഗ്ലാസ് പോലെ ഇരിക്കുള്ളൂ, വലിയ ബലമില്ലെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ചുറ്റി കഴിയുമ്പോഴല്ലോ ഭയങ്കര ബലം. പിന്നെ പിടിച്ചാലൊന്നും പൊട്ടില്ലത്, ഭയങ്കര ബലമാണ് ഈ സാധനത്തിന്. ഇതേപോലെ തന്നെ നമ്മൾ ഈ ചിന്തകൾ വീണ്ടും 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 ഈ ലോകത്തിന്റെ ചിന്തകൾ ഇങ്ങനെ വന്ന് ജഡത്തിന്റെ ചിന്തയായി അത് പരിണമിച്ച് അത് ഇങ്ങനെ കെട്ടി 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 വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബലഹീനരായി, നമ്മൾ ബലഹീനരായി. ഇതുകൊണ്ട് ഞാൻ എന്റെ ജോലി ചെയ്യുന്ന കാര്യമുണ്ട്, ഇവൻ പല വാട്സപ്പ് പോലും ഞാൻ നോക്കത്തേയില്ല. കഴിഞ്ഞ ഒരു സമയം കർണാടകദാസ് അയച്ചു എനിക്ക്, ഏതോ ഒരു സമയത്ത് ട്യൂസ്ഡേ ആണെന്ന് തോന്നുന്നു ഒരു ഒരു വീഡിയോ അയച്ചു. ആ എനിക്ക് അടുത്ത ദിവസം എനിക്ക് വേറെ ഏതൊരു മീറ്റിംഗ് ഉണ്ട്, അടുത്ത അതിന്റെ അടുത്ത ദിവസം വ്യാഴാഴ്ച മീറ്റിംഗ് ഉണ്ട്, പിന്നെ വെള്ളിയാഴ്ച മീറ്റിംഗ് ഉണ്ട്, പിന്നെ ശനിയാഴ്ച മീറ്റിംഗ് ഉണ്ട്, പിന്നെ ഞായറാഴ്ച മീറ്റിംഗ് ഉണ്ട്. അങ്ങനെ പോവുക. ഞാനത് എനിക്ക് നോക്കിയേ പോലുമില്ല ആ ഭാഗത്തേക്ക്. അതായത് വാട്സപ്പിൽ പോലും നോക്കുന്നില്ല. കാരണം എന്താ കാര്യം, എന്റെ മനസ്സിനെ അത് അത് കെട്ടിക്കളയും, റാപ്പ് ചെയ്ത് കളയും. അതായത് വാട്സപ്പിൽ നോക്കുമ്പോൾ അദ്ദേഹം വെച്ച വീഡിയോ അല്ല എന്നെ റാപ്പ് ചെയ്യണം, അദ്ദേഹം അത് വീഡിയോ കറക്ഷന് വേണ്ടിയാണ് അയക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഫ്രൈഡേ കിട്ടുന്ന സ്പെഷ്യൽ ഫ്രൈഡേ സ്പെഷ്യലിന് വേണ്ടിയാണ്. പക്ഷെ അതിലേക്ക് ഞാൻ നോക്കുമ്പോൾ വേറെ പലരും 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 വാട്സപ്പ് അയച്ചിട്ടുണ്ടാവും. അപ്പോ അതിലേക്ക് എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ലൊരു പങ്ക് അയക്കുന്നത് എന്ന് പറയുന്നത് എന്റെ ചിന്തയെ ഉയരത്തിൽ നിന്ന് താഴേക്ക് പിടിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കണ്ടന്റ് ഞാൻ കണ്ടു കഴിഞ്ഞാൽ, ഒരിക്കലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഞാൻ വിട്ടു കളയുക. കാരണം പലതിനെയും നമ്മൾ ഒഴിവാക്കിയേ പറ്റുകയുള്ളൂ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, അതായത് ദൈവത്തിന്റെ ദാസൻ അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് അവർ എല്ലാ ജനറൽ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല, ജനറൽ കാര്യങ്ങളിൽ ഇടപെടരുത്. കാരണം ആ ഭക്ഷണ മേശയിൽ ഭക്ഷണം വിളമ്പുന്നതും അവരുടെ അവരുടെ ഫൈനാൻഷ്യൽ പ്രശ്നം, ഇവരുടെ ഫൈനാൻഷ്യൽ പ്രശ്നം, അവരുടെ ജനിക വിഷയം, ഇവരുടെ ജനിക വിഷയത്തിൽ ഇടപെടാനല്ല ദൈവദാസന്മാരെ നിർത്തിയിരിക്കുന്നത്. അവർ മനുഷ്യരുടെ സോളുകൾക്ക് വേണ്ടി ജാഗരിക്കുന്നവരാകും. അദ്ദേഹത്തിന്റെ വചനം പറയാണ് മലയാളത്തിൽ ആത്മാക്കൾക്ക് വേണ്ടിയാണ്, അങ്ങനെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, മനുഷ്യരുടെ ദേഹികൾക്ക് വേണ്ടി ജാഗരിക്കുന്നവരാണ്, ദേഹികൾക്ക് വേണ്ടി. അപ്പൊ ദേഹിക്ക് വേണ്ടി ജാഗരിക്കുന്നവരായിരിക്കുമ്പോ, അതായത് ശരീരത്തിന്റെ ജനികമായ വിഷയങ്ങളെല്ലാം സെമത്തേരി കൊണ്ട് തീരും, അതിനുവേണ്ടി ജാഗരിക്കുന്നവരല്ല. അത് സൗകര്യം പോലെയൊക്കെ ചെയ്യാം നമുക്ക്, ഗുഡ്നെസ് പ്ലാന്റെ പേര്. എന്നാൽ മനുഷ്യരുടെ ദേഹികൾക്ക് വേണ്ടി ജാഗരിക്കുന്നവരാണ്. അപ്പോ അതുകൊണ്ട് പലപ്പോഴും ഞാൻ എന്റെ ജീവിതത്തിൽ പലതും ഞാൻ ഒഴിവാക്കും ഒഴിവാക്കും. കാരണം എല്ലാം കൂടി ഏറ്റെടുത്ത് നടക്കാൻ പറ്റും. എന്റെ വൈഫ് മുമ്പിൽ ഇരിക്കുന്നത് പലപ്പോഴും ഇവിടെ ഓൾമോസ്റ്റ് കിടക്കാൻ പോകുന്ന രാത്രി 2 മണി കഴിഞ്ഞ്, ചിലപ്പോൾ 3 മണി കഴിഞ്ഞിട്ടൊക്കെ കിടക്കാൻ പോകുന്നത്. കാരണം അത്രയും വർക്ക് ലോഡാണ് കിടക്കുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ അന്നസറി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അകത്തേക്ക് എടുത്ത് വെക്കരുത്. കാരണം നമ്മുടെ മനസ്സ് ക്രിസ്തുവോടെ ഏകാഗ്രത വിട്ടുമാറാനായിട്ട് ഇടയാകരുത്. അപ്പോ എപ്പോഴും ആ ഒരു മണ്ഡലം ക്രിസ്തുമാരുടെ ജീവിതത്തിലേക്ക് പഠിച്ചു കഴിഞ്ഞാൽ അവര് ഈ ഒരു വിഷയം വന്നപ്പോ ഇതാ ഭക്ഷണമേശ വിളമ്പണം എന്നൊക്കെ പറഞ്ഞപ്പോ അവര് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, കാരണം ദൈവവചന ധ്യാനവും പ്രാർത്ഥനയും വിട്ടിട്ട്, അതായത് ദൈവത്തിന് ഇമ്പോർട്ട് ചെയ്താണ് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോ നിങ്ങളുടെ എല്ലാ ജടിക വിഷയവും കൂടി ഞങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ മനസ്സ് അവിടെ കുടുങ്ങിയാ പിന്നെ ഞങ്ങൾ എങ്ങനെ ദൈവത്തിന് ഇമ്പോർട്ട് ചെയ്യാൻ പോണേ? അപ്പോ അതുകൊണ്ട് അവര് പറഞ്ഞു, നിങ്ങൾ ജ്ഞാനവും വിവേകവുമുള്ള ഏഴുപേരെ തിരഞ്ഞെടുക്കുക, അവരത് ചെയ്യട്ടെ. ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന പരിപാടി, ദൈവത്തിന് ഇമ്പോർട്ട് ചെയ്യുന്ന പരിപാടിക്ക് പ്രാധാന്യം കൊടുക്കുക, അതാണ് നിങ്ങളെ നിത്യജീവനിലേക്ക് നയിക്കുന്നത്. അപ്പോ ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ പലപ്പോഴും ദൈവദാസന്മാരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗവുമാണ് ജനത്തിന്റെ ദേഹികയുടെ കാവൽക്കാരായിട്ട് നമ്മൾ നിയമിച്ചേക്കണം. ജനത്തിന്റെ കാവൽക്കാരായിട്ടല്ല, ജനം അവരവർ തന്നെ നോക്കട്ടെ. ഇതാ പിന്നെ നമുക്ക് ദൈവം തന്ന കൃപയ്ക്ക് അനുസരിച്ച് വേണ്ട ഗുഡ്നസ് അന്ന് ചെയ്തു കൊടുക്കാം. അപ്പോ എപ്പോഴും ശ്രദ്ധിക്കുക, ജഡം ചമത്തേരി കൊണ്ട് തീരും, പക്ഷെ ദേഹി നിത്യമാണ്, സോള് നിത്യമാണ്. നമ്മൾ ദേഹിയുടെ കാവൽക്കാരാണ്, ജഡത്തിന്റെ കാവൽക്കാരല്ല. ജഡം അത് ഒരു സമയം കഴിയുമ്പോൾ ഈ ഭൂമിയിലേക്ക് പോകും, അത് മരിച്ചു പോകും, മണ്ണിനെടുത്തതാണ്, മണ്ണിലേക്ക് അത് തിരിച്ചു പോരും എത്ര സൂക്ഷിക്കാൻ ശ്രമിച്ചാലും. പക്ഷെ ദേഹിയെ സൂക്ഷിച്ചാൽ അത് നിത്യം നിലനിർത്തും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ജനറൽ ടോക്കിലേക്ക് വരുമ്പോ ഫാമിലി ലൈഫിലൂടെ ജനത്തെ പിടിച്ച് കെട്ടുകയാണ്. അപ്പൊ ഇവിടെ വേണ്ടത് സ്നേഹത്തെക്കാൾ ഉപരി, സ്നേഹം വേണം, സ്നേഹത്തെക്കാൾ ഉപരി അതിനെ കൊണ്ടുപോകാൻ വിവേകമാണ് വേണ്ടത്. വിവേകം, ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നമുക്ക് ഇന്ന് അതിലേക്ക് ഒരു അല്പമായി ചിന്തിക്കുക, എന്താണ് ഈ വേണ്ടത്? സ്നേഹത്തെക്കാൾ ഉപരി വിവേകം വേണം. സ്നേഹം വേണ്ടെന്നല്ല, സ്നേഹം വേണം, പക്ഷെ വിവേകം ഇല്ല. സ്നേഹം ഉള്ളതുകൊണ്ടാണ് വിവാഹം കഴിക്കുന്നത്, പക്ഷെ വിവേകം ഇല്ലാത്തതുകൊണ്ടാണ് അത് പൊട്ടിപ്പോകുന്നത്. ഇതാ നമുക്ക് അതിലേക്ക് ഒന്ന് തിരിയാം. ഒന്ന് പത്രോസ്, ഞാൻ സ്ക്രീനിൽ കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓ ലോർഡ് ഐ ലവ് യു. അപ്പൊ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് ഇടയാം. ഓ ലോർഡ് ഐ ലവ് യു, വി താങ്ക് യു ഫാദർ, വി താങ്ക് യു. ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം. അവർ എഴുതിയിരിക്കുന്ന കാര്യം, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന്. ശ്രദ്ധിച്ചു കേട്ടോളാം, സ്നേഹത്തോടെ ഭാര്യമാരുടെ കൂടെ വസിച്ചെന്നല്ല, നാം അവരെ സ്നേഹിക്കാം, പക്ഷേ ഇവിടെ പറയുന്നു വിവേകത്തോടെ ഭാര്യമാരുടെ കൂടെ വസിച്ച്, വിവേകത്തോടെ, വിവേകത്തോടെ. അപ്പോ ഭാര്യയോടുകൂടെ വസിക്കണമെങ്കിൽ ഒരു വിവേകം ആവശ്യമാണ്, ദൈവം ആഗ്രഹിക്കുന്ന വിവേകം നമുക്ക് വേണം. വിവേകത്തോടെ ഭാര്യമാരുടെ കൂടെ വസിച്ച് ചില കാര്യങ്ങളൊക്കെ പുരുഷൻ മനസ്സിലാക്കണം. ശ്രദ്ധിച്ചേ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണോ ഈ വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നത്? ശ്രദ്ധിക്കൊക്കെ, ചില കാര്യങ്ങളൊക്കെ പുരുഷൻ മനസ്സിലാക്കണം. എന്താ വിവേകം? ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരിജ്ഞാനം, എന്നാ നോളജ് എന്നാണ് അവിടെ പറഞ്ഞേക്കണേ. അപ്പോ ചില നോളജ് വേണം വിവാഹ ജീവിതത്തിലേക്ക് ഒരു പുരുഷൻ കയറുമ്പോൾ. സ്ത്രീക്ക് വേണം നോളജ്. അപ്പൊ ഇവിടെ വ്യക്തമായിട്ട് പറയാണ്, ചില വിവേകം വേണം. അപ്പൊ ആദ്യം വേണ്ട വിവേകം ഇതാ, ഈ വിവാഹം എന്തിനാണെന്നുള്ളത്, കുടുംബജീവിതം എന്തിനാണെന്നുള്ളതാണ്. പിന്നെയും നമുക്ക് വേണ്ട വിവേകം എന്ന് പറയുന്നത് അവിടെ തറ എഴുതിയിരിക്കുകയാണ്. ആദ്യം പുരുഷൻ അറിയണം സ്ത്രീജനം ബലഹീന പാത്രം. അപ്പൊ വിവേകം, വിവേകം, വിവേകം എന്ന് പറയുമ്പോ ഇതാ ബൈബിള് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. പ്രിയ സഹോദരങ്ങളെ, ഇത് പറയുന്നതിന് ഉദ്ദേശം എന്താണെന്നറിയാമോ? സ്ത്രീയെ കുറ്റപ്പെടുത്താനോ പുരുഷനെ കുറ്റപ്പെടുത്താനോ കുറച്ച് കാണിക്കാനോ അല്ല. പിശാച് നമ്മുടെ ജീവിതത്തിൽ ജയിക്കരുത്. ഇതിന് വചനം പറഞ്ഞത് അവന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ അവൻ നിങ്ങളുടെ മേൽ ജയമെടുക്കും. അപ്പോ ഒരു 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 സംഭവം, ഒരു കാറ് എങ്ങനെയാ ഓടിക്കണേന്ന് അറിയാതെ എനിക്ക് കാറിന് എന്റെ ഡ്രീം കാറാണ് വലിയ സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഓളി കയറി ഇരുന്നിട്ട് ആക്സിലേറ്റർ കൊടുത്ത് അത് ഓരോരുത്തരും പിടിക്കും. വിവേകം വേണം, അത് എവിടെ ക്ലച്ച് കൊടുക്കണം, എവിടെ ആക്സിലേറ്റർ കൊടുക്കണം, എവിടെ തിരിക്കണം, ഏതൊക്കെ സ്വിച്ചാണ്. വിവേകം ഇല്ല എങ്കിൽ അത് പോയി പ്രശ്നം ഉണ്ടാക്കും. ഇതേപോലെ ദൈവത്തിന്റെ വചനം, ഷാജി ബ്രദർ അല്ല, ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു പുരുഷൻ സ്ത്രീയോടുകൂടെ വസിക്കാനാണ് അവനാദ്യം വേണ്ടത്. വിവേകമാ, വിവേകം, വിവേകം. ഇതില്ലാത്ത പ്രശ്നം, ഇതില്ലാത്ത പ്രശ്നം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും ഇതാ ഇന്ത്യയിലാകട്ടെ, യു എസ് നിന്ന് കേൾക്കുന്നവരോ യൂറോപ്പിൽ നിന്ന് കേൾക്കുന്നവരോ ഒക്കെ ഇതിൽ കൂടുതലുണ്ടല്ലോ. ഇതാ നിങ്ങൾ അവിടെ ചെന്ന്, നിങ്ങൾ അവിടെ നിന്ന് ഒരു ഒരു കാറ് കണ്ടു, ഓ എനിക്ക് ഇഷ്ടപ്പെട്ട, ഭയങ്കര ഡ്രീം കാറാണ്, ഞാനൊന്ന് ഓടിക്കട്ടെ എന്ന് പറഞ്ഞ ഓടിക്കാൻ അത് സ്ട്രീറ്റിലേക്ക് ഇറക്കാൻ നോക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയാമോ? നിങ്ങളെ പിടിക്കും ഉടനെ തന്നെ. കാരണം നിങ്ങൾക്ക് അത് ഓടിക്കാനുള്ള ലൈസൻസ് ഇല്ല. അപ്പൊ പിന്നെ ഓടിക്കണമെങ്കിൽ എന്ത് വേണം? ഗവൺമെന്റ് പറയും ആദ്യം നീ വിവേകം പ്രാപിക്കും. വിവേകം പ്രാപിച്ചിട്ട് മതി വണ്ടി ഓടിക്കരുത്. അതെന്താ വിവേകം? വിവേകം ആ വിവേകം പ്രാപിച്ചാൽ ഞങ്ങൾ നിനക്കൊരു ലൈസൻസ് തരും. വിവേകം അതിനു മുമ്പ് പ്രാപിക്കും. വിവേകം പ്രാപിച്ചാൽ നിനക്കൊരു ലൈസൻസ് തരും. ആ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് വണ്ടി ഓടിക്കും. അപ്പോ ഇതാ ഞാൻ ഗൾഫിലെ കാര്യം പറയട്ടെ. ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു 5-6 ടെസ്റ്റ് കഴിഞ്ഞാലേ അത് ആ 5 ടെസ്റ്റ് അത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇവിടെ ലൈസൻസ് കൊടുക്കത്തുള്ളൂ, ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കത്തുള്ളൂ. അതില ഞാൻ മനസ്സിലാക്കിയത് അകത്താദ്യത്തിന്റെ തിയറി ഉണ്ട്, അക്കാദമി ടെസ്റ്റ് എന്ന് പറഞ്ഞ തിയറി ഉണ്ട്. ആ തിയറി എഴുതി പാസ്സാകണം. ആ തിയറി എഴുതി പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഇതാ വേറൊരു ഒരു ആ ബൽഹാസ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അവിടെ അകത്ത് പാർക്കിംഗ് അതിൽ തന്നെ 3 ഉണ്ട്, പാർക്കിംഗും റിവേഴ്സും ഹാഫ് ക്ലച്ചും അങ്ങനെ എന്തോ 3 അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതാ അവരുടെ റോ ടെസ്റ്റ് ഉണ്ട്, അസസ്മെന്റ് ഉണ്ട്, പിന്നെ റോ ടെസ്റ്റ് ഉണ്ട്. ആ റോ ടെസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ പോലീസിന്റെ റോ ടെസ്റ്റ് ഉണ്ട്. പോലീസിന്റെ റോ ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഹൈവേ ടെസ്റ്റ് ഉണ്ട്. അപ്പോ ഹൈവേ ടെസ്റ്റ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന് കാഴ്ച ഉണ്ടോ എന്ന് പ്രോപ്പറായി നോക്കുന്ന ഡോക്ടറുടെ ടെസ്റ്റ് ഉണ്ട്, ഐ ടെസ്റ്റ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അതായത് ഈ വിവേകം അല്ലെ ഇവന് കിട്ടിയാൽ മാത്രമേ ഇനി എന്നാ കൊടുക്കത്തുള്ളൂ, വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് കൊടുക്കത്തുള്ളൂ. അപ്പോ ലൈസൻസ് കിട്ടിയതിന് ശേഷം വണ്ടി കൈ കൊടുക്കും. പക്ഷേ അത് ഭൂമിയിൽ സ്വർഗത്തിലെ ദൈവമാണ് വിവാഹം എസ്റ്റാബ്ലിഷ് ചെയ്ത് ഈ വിവാഹത്തിന് മാത്രം ഒരു വിവേകവും വേണ്ടാതെ എല്ലാത്തിനും ലൈസൻസ് കൊടുക്കുക, എല്ലാത്തിനും കൊടുക്കുക. ഒരു വിവേകവും വേണ്ടത് എന്തിനാണ് വിവാഹം? ഇവിടെ ഇതാ നിന്റെ അടുക്കിലേക്ക് വരുന്ന ഈ ജീവിത പങ്കാളി ഭാര്യ എന്തിനു വേണ്ടിയാണ്, ഭർത്താവ് എന്തിനു വേണ്ടിയാണ്, ഇവരെന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഇതിലൂടെ നടപ്പിലാക്കേണ്ടത്, എങ്ങനെയാണ് ഇത് കൊണ്ടുപോകേണ്ടത്, ഒരൈഡിയ ഇല്ല. തോന്നിയവന് തോന്നി വിവാഹം കഴിക്കുവാനുള്ള ഇതാ അവസരമാണ്. പോയി രജിസ്റ്റർ ചെയ്താൽ മതി, എവിടെയെങ്കിലും പോയി സൈൻ ഇട്ടാ മതി, അത് പോയി ഇടിക്കും. അവർക്ക് സ്നേഹമുണ്ട്, അത് പോയി ഇടിക്കും. കാരണം എന്തില്ല, വിവേകം എന്നുള്ള സാധനമില്ല, അത് പോയി ഇടിക്കും. ഇങ്ങനെയല്ല വേണ്ടത്. ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ചേ, ഒരു വിവാഹത്തിലേക്ക് ഒരു പോകുമ്പോ അവൻ ആദ്യം വേണ്ടത് വിവേകമാണ്. വിവേകം ഇത് എങ്ങനെയാണ് ഈ സാധനം കൊണ്ടുപോകുന്നത്, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ വിവാഹം എങ്ങനെയാ കൊണ്ടുപോകേണ്ടത്, അല്ല എങ്കിൽ വലിയ പ്രശ്നമാണ്. പലരും ഇവിടെ വിട്ടുപിരിയുന്നില്ല എങ്കിലും വീട്ടിന്റെ അകത്ത് 4 കമരക്കുള്ളിൽ ഭാര്യ ഭർത്താവിനോട് മിണ്ടത്തില്ല, ഭർത്താവ് ഭാര്യയോട് മിണ്ടത്തില്ല, പരസ്പരം എന്തെങ്കിലും സംസാരിക്കാൻ പോലും ചിലപ്പോ എഴുതി വശത്തായിരിക്കും പോകുന്ന ടേബിളിൽ ഇന്നത് ചെയ്യുക, സംസാരിക്കുന്നില്ല. പിന്നെ ഞായറാഴ്ച ആണെങ്കിൽ ഭയങ്കര ആരാധനയുമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പിശാച് ജയമെടുത്തിരിക്കുകയാണ്, ജയമെടുത്തിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ അതിനെ അനുവദിക്കരുത്. നമ്മളിവിടെ വിവേകം വേണം. അതുകൊണ്ടാ പറയുന്നത് ഇതാ വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച്. അപ്പോ ഏതൊരു പുരുഷൻ ഇന്ന് മനസ്സിലാക്കി എനിക്ക് എന്റെ ഭാര്യയോട് വസിക്കാൻ എന്നെ ആവേണ്ടേ, സ്നേഹമൊക്കെ വേണം. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നത് വിവേകം വേണം. ഭാര്യയുടെ കൂടെ വസിക്കണം, വിവേകം വേണം. അതിൽ ആ അതിലെ പ്രധാനപ്പെട്ട ഒരു വിവേകം അവിടെ പറയാണ്, സ്ത്രീ ജനം ബലഹീന പാത്രം എന്ന് ആദ്യം അറിയണം. എന്നെ അറിയണം, ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഈ സ്ത്രീ ബലഹീന പാത്രം. അത് സ്ത്രീക്ക് അറിയുന്നില്ല, പുരുഷനും അറിയുന്നില്ല, രണ്ടുപേരും അറിയത്തില്ല. എങ്കില് നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങളൊക്കെ ഈ ട്രെയിനിൽ പോകാൻ നേരത്തെ ചായ കുടിക്കാനായിട്ട് ചായ എന്ന് പറഞ്ഞ ആള് കയറുന്നുണ്ട്. അപ്പോ നിങ്ങൾ വീട്ടിലെ ചില്ല് ഗ്ലാസ് പിടിക്കണ പോലെ അത് പിടിച്ച എന്നായിരിക്കും സംഭവം. ഒരു ഗ്ലാസ് തരും, പേപ്പർ ഗ്ലാസ്. അതെന്ത് ഗ്ലാസ്സാ? ബലഹീന ഗ്ലാസ്സാ അല്ലേ? ബലഹീന ഗ്ലാസ്. നിങ്ങളെ വീട്ടിലെ സ്റ്റീൽ ഗ്ലാസ് എടുത്ത് വെള്ളം കുടിക്കുന്ന പോലെ അതിലെ കയറി പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ അത് മൊത്തം പൊക്കുമ്പോൾ താഴേക്കും, അതിന്റെ ഉള്ളിലുള്ള ചായയും താഴേക്കും, ശരിയല്ലേ? അപ്പൊ ഇത് ആദ്യമേ അറിയണം. ഇപ്പൊ ഞാൻ പിടിക്കാൻ പോണ ഗ്ലാസ് ഏതാ? ബലഹീനമായ ഗ്ലാസ്സാ. ഒരു പുരുഷൻ ആദ്യം മനസ്സിലാക്കണം, ഞാൻ പിടിക്കാൻ പോകുന്ന എന്റെ കൂടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ബലഹീനമാണ്. പക്ഷെ അവര് സമ്മതിക്കത്തില്ല. അത് ബൈബിൾ നോക്കിയ കാര്യം മനസ്സിലായി. വിവേകം ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് നമ്മൾ അറിയുന്ന വിവേകമാണ്. അപ്പൊ ഇത് മനസ്സിലാക്കണത് ബലഹീനമാണ്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇതാ ദൈവത്തിന്റെ വചനം ഇത് പറയുമ്പോ പുരുഷന് സ്ത്രീ അത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ പുരുഷൻ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, കാരണം ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് ഞാനാണ്. അപ്പൊ പ്രത്യേകം മനസ്സിലാക്കിയത് ബലഹീനമാണ്. പിന്നെ അടുത്തറിവിനെ കുറിച്ചോടെ എഴുതിയിരിക്കുകയാണ്, എന്ന് മാത്രമല്ല അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളും എന്ന് ഓർക്കണം. അപ്പൊ ഇതൊക്കെ ആരോർക്കണം? വിവേകത്തിൽ ആരോർക്കണം? ഇവർ ജീവന്റെ കൃപയ്ക്ക്, ഇവർ ബലഹീനരാണെങ്കിലും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടാളികളാണ്, തുല്യ പങ്കാളികളാണ്, തുല്യ പങ്കാളികൾ. ഹല്ലേലൂയ. ഇതൊക്കെ ഒരു പുരുഷന് ഓർക്കണം. ഹല്ലേലൂയ. ഇപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം ആ വിവേകം ഇല്ല എങ്കിൽ പുരുഷനായാലും സ്ത്രീ ആയാലും ഈ ഒരു ചിന്തയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി ഈ ഒരു ചിന്തയിൽ ലോർഡ് ഐ ലവ് ഞാൻ സ്ക്രീൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. കുടുംബജീവിതം നമ്മൾ കൊണ്ടുപോകുമ്പോ ഇവിടെ നല്ല നല്ല ഓ ഫാദർ ഐ താങ്ക് യു. ഹല്ലേലൂയ. ദാ കുടുംബജീവിതം കൊണ്ടുപോകുമ്പോൾ ഇവിടെ നല്ല ഒരു ഡ്രൈവറെ പോലെ, നല്ല ഒരു എക്സ്പെർട്ട് ഡ്രൈവറെ പോലെ കൊണ്ടുവന്ന ആദ്യം അത് എന്താണെന്ന് നാം മനസ്സിലാക്കണം. അത് എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ നാം മനസ്സിലാക്കിയത് കൊണ്ടുപോകണം. അല്ല എങ്കിൽ അവിടെ അപകടമാണ്. ഇതാ ശ്രദ്ധിച്ചേട്ടെ, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ദാ ലവ് ഈസ് ഗുഡ് ബട്ട് വി നീഡ് നോളജ് ഫോർ എ സക്സസ്ഫുൾ ഫാമിലി ലൈഫ്. നമുക്ക് പരിജ്ഞാനമില്ല, സ്നേഹം നല്ലതാ, പക്ഷേ പരിജ്ഞാനമില്ല എങ്കിൽ നമ്മള് അവിടെ വീണു പോകുവാനായിട്ട് ഇടയാകും. ഇതാണ് ആ വചനം അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ദാ മാരേജ് Marriage life is like a moving vehicle. We need knowledge to drive this effectively. ഇതിനെ കൊണ്ടുപോകാനായിട്ട് എന്ത് ചെയ്യണം? നോളജ് വേണം. ഇതാണ് ദൈവവചനം പറയുന്നത്, നോളജ് ആവശ്യമാണ്. അല്ലാണ്ട് ചുമ്മാ ഒരു പുരുഷൻ കണ്ടു, ഒരു സ്ത്രീയെയും കണ്ടു, അവർ പരസ്പര ശരീരം നോക്കിയപ്പോ നല്ല കാണാൻ കൊള്ളാം, കുഴപ്പമില്ല, ഭംഗിയല്ല, ആ സ്വത്ത് നോക്കിയപ്പോ കൊള്ളാം എന്ന വീട്ടിലെ ചെറുക്കനാണ്, അതാ കല്യാണം കഴിപ്പിച്ചു. ഇതുകൊണ്ട് കാര്യമില്ല, സ്നേഹിച്ചു, പരസ്പരം ദൂരെ നിന്നപ്പോ ശരീരം നോക്കിയപ്പോ സ്നേഹിച്ചു, ഇഷ്ടമായിക്കൊണ്ട് കല്യാണം കഴിച്ചു. പക്ഷെ വിവേകമില്ലെങ്കിൽ അധിക ദിവസങ്ങൾ പോകത്തില്ല, അത് അവര് കൂട്ടിയിരിക്കും. ആ വിവേകം ആവശ്യമാണ്. അപ്പോ അതിന്റെ ഒന്നാമത്തെ വിവേകം എന്ന് പറയുന്നത് എന്തിനാണ് ഈ കുടുംബജീവിതം? കഴിഞ്ഞ സന്ദേശം നാം കേട്ടു, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്തിനാ കുടുംബജീവിതം? വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ഫാമിലി ലൈഫ്? അറിയാമെങ്കിൽ അടുത്തേക്ക് നാളോടൊന്ന് പറഞ്ഞേ. മറന്നുപോയി അല്ലേ? അപ്പൊ വിവേകം ഇല്ലെന്ന് മനസ്സിലായില്ലേ? ശരിക്കും പറഞ്ഞ പുരുഷൻ ഇത് പറയണം. ഇപ്പൊ സ്ത്രീ അറിയത്തില്ലെങ്കിൽ ഇനി സ്ത്രീക്ക് സഹായിക്കാം, കാരണം സ്ത്രീയുടെ പരിപാടി സഹായിക്കാം. കുടുംബജീവിതം കഴിഞ്ഞ സന്ദേശത്ത് നമുക്ക് കേട്ടു, കുടുംബജീവിതത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദ പർപ്പസ് ഓഫ് ദ ഫാമിലി ലൈഫ് ഈസ് ടു എസ്റ്റാബ്ലിഷ് കിങ്ഡം ഓഫ് ഗോഡ് ഓൺ എർത്ത്. കിങ്ഡം ഓഫ് ഗോഡ് ഓൺ എർത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇതാ രാജ്യത്വം ഭൂമിയിൽ കൊണ്ടുവരാനാണ് ഫാമിലി ലൈഫ്, പർപ്പസ് ഓഫ് ദ ഫാമിലി ലൈഫ്. പ്രിയ സഹോദരൻ അഭിലാഷാന്ന് തോന്നുന്നു, ഗോഡ് God's helper providing ceremony. അത് മാരേജ് എന്താണെന്നാണ്. ഗ്ലോറിയ, എനിക്ക് ഉത്തരം പറഞ്ഞില്ലേ? വളരെ നല്ലത്. അപ്പൊ ശ്രദ്ധിച്ചേ, എന്നാൽ ദ പർപ്പസ് ഓഫ് ദ ഫാമിലി ലൈഫ് ഈസ് ടു എസ്റ്റാബ്ലിഷ് കിങ്ഡം ഓഫ് ഗോഡ് ഓൺ എർത്ത്. ഹല്ലേലൂയ. അപ്പോ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇനി അതിന്റെ ഉള്ളിൽ എന്തോ നടക്കണേ. മാരേജിൽ എന്താ നടക്കുന്നത്? മാരേജിൽ നടക്കുന്നതാണ് ഹെൽപ്പർ പ്രൊവൈഡിങ് സെറിമണി, സഹായിയെ കൊടുക്കുന്ന ഒരു ഒരു പദ്ധതിയാണ് അതിനുള്ളിൽ നടക്കുന്നത്. പക്ഷെ അതിന്റെ പർപ്പസ് അത് കൊണ്ടുപോകുന്നത് എങ്ങോട്ടൊക്കെയാണ്? ഗോഡ്സ് കിങ്ഡം ഓൺ എർത്ത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ സന്ദേശത്തിൽ നമ്മൾ ജസ്റ്റ് ചിന്തിച്ചു. ഇത് നാം മനസ്സിലാക്കാതെ നമ്മൾ ഈ വണ്ടി കൊണ്ടുപോയി, കുടുംബജീവിതം കൊണ്ടുപോയി എന്ന് വരുന്ന അറിയാൻ പറഞ്ഞുണ്ടോ? കാർ തമ്മിൽ കൂട്ടിയിടിച്ചതുണ്ടോ? രണ്ട് കാറും തമ്മിൽ കൂട്ടിയിടിക്കുക. ഇവരുടെ രണ്ടുപേരുടെയും ചിന്താമണ്ണ ശരീരമല്ല, ചിന്തകൾ തമ്മിൽ കൂട്ടിയിടിക്കും. ഭാര്യയുടെയും ഭർത്താവിന്റെയും ചിന്തകൾ തമ്മിൽ കൂട്ടിയിടിക്കും. കാരണം ഇത് പോകാൻ പറ്റിയ ടൈപ്പിലല്ല ഇപ്പൊ ആയിരിക്കുന്നത്. ദൈവം സൃഷ്ടിച്ചപ്പോ വളരെ മനോഹരമായി ദൈവം അത് ചെയ്തു. പക്ഷെ ഇപ്പോൾ കൊണ്ടുപോകുന്നത് അത് പോകാൻ പറ്റിയ ടൈപ്പല്ല. ഇവരുടെ ഹൃദയത്തിലെ ചിന്തകൾ മാറിപ്പോയി. ആ പുരുഷൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ഉണ്ടാക്കിയത് പുരുഷൻ ദാ വെറും പോഷനായിപ്പോയി, വെറും പോഷനായിപ്പോയി. അപ്പോ ഞാൻ ഈ പുരുഷൻ പോഷനായിപ്പോയെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ പുരുഷന്മാരെ കുറ്റം പറഞ്ഞു. ഇനി സ്ത്രീകള് ഇതാ അവരുടെ ചിന്തകള് നേരെ താഴെ പോയെന്ന് പറഞ്ഞാൽ സ്ത്രീകളെ കുറ്റം പറഞ്ഞൊന്നും ചിന്തിക്കരുത്. രണ്ടുപേരും അവരുടെ ബലഹീനത മനസ്സിലാക്കിയാലേ അവർക്ക് എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഇതേപോലെ ആ കാർ നമ്മൾ കൂട്ടിയിടിക്കുന്നത് പോലെ ഭാര്യയും ഭർത്താവ് നമ്മൾ കൂട്ടിയിടിച്ച് ആ കുടുംബജീവിതം തകർന്നു പോകാനായിട്ട് അടിയാകും. അതോടുകൂടെ ജീവിതകാലം മുഴുവൻ പിന്നെ ആ ഭാര്യയുടെ ചിന്ത ഭർത്താവിന്റെ ആ ഹൃദയത്തെ റാപ്പ് ചെയ്യും. ഭർത്താവിന് ചിന്ത ഭാര്യയുടെ ഹൃദയത്തെ റാപ്പ് ചെയ്യും. ഇത് അവരങ്ങ് ലിമിറ്റഡ് ആകുകയാണ്. ഇതിലൂടെ എല്ലാം പിശാച് ചെയ്യുന്നതിനാണെന്നറിയാമോ? ലിമിറ്റഡ് വെർഷൻ ബിലീവേഴ്സിന് ഉണ്ടാക്കുകയാണ്, ലിമിറ്റഡ് വെർഷൻ ഫാമിലി ലൈഫിന് ഉണ്ടാക്കുകയാണ്. എല്ലാം ലിമിറ്റഡ്, അതായത് യഥാർത്ഥത്തിൽ ലിമിറ്റഡ് വെർഷൻ എന്നല്ല, കുറച്ചുകൂടി പറഞ്ഞാൽ വീക്കെൻഡ് വെർഷൻ. ഈ ചില ഫാക്ടറികളൊക്കെ സാധനങ്ങൾ ഇറങ്ങി കഴിയുമ്പോൾ അവർ പുറത്തിറങ്ങി കഴിയുമ്പോൾ മനസ്സിലായി അതിന് ഇന്നിന്റെ ഫോൾട്ടുകളുണ്ട്, ഇന്നിന്റെ പ്രയാസങ്ങളുണ്ട് എന്ന്. ഉടനെ തന്നെ അവർ പിൻവലിക്കും, ഉടനെ പിൻവലിക്കും. അതായത് കാരണം അത് വീക്കെൻഡ് വെർഷനാണ്, അത് കുറഞ്ഞ ബലഹീനമായ വെർഷനാണ്. ഇതേപോലെ തന്നെ നമ്മളെയൊക്കെ വീക്കെൻഡ് ആക്കി കളഞ്ഞു, ബലഹീനമാക്കി കളഞ്ഞു, സ്ത്രീയെ ബലഹീനമാക്കി. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് സ്ത്രീ തന്നെ എന്നെ മാത്രമാ ബലഹീന മാത്രം. ദൈവം അങ്ങനെ പറഞ്ഞത് ഒന്നിനെ ഉണ്ടാക്കൂ, ദൈവം എല്ലാം ഉണ്ടാക്കുന്ന എല്ലാം നല്ല ശക്തമായിട്ടായിരിക്കും. പക്ഷെ ഇവിടെ ഇപ്പൊ ദൈവം പറയുന്നു സ്ത്രീ തന്നെ എന്ത് മാത്രമായി പോയി, ബലഹീന മാത്രം, വീക്കെൻഡ് വെർഷനാണ് അവര്. അപ്പൊ പുരുഷനോ, ദാ ദൈവത്തിന്റെ വചനം പുരുഷന് സ്ത്രീ ആയാലും ദാ എന്റെ തരം ദോഷന്മാർ, അവർക്ക് അപ്പനെ അറിയത്തില്ല, ബുദ്ധിഹീനരാണ്, ദോഷം ചെയ്യാൻ മിടുക്കരാണ്. ജർമ്മ 4:22 പറയുന്നത് മിടുക്കരാണ്. അപ്പോ എന്തിനാ ദോഷം ചെയ്യാൻ, നന്മ ചെയ്യാൻ അവർക്ക് അറിയത്തില്ല. എല്ലാം വീക്കെൻഡ് ആയി പോയി, വീക്കെൻഡ് വെർഷൻ, ബലഹീനമായ വെർഷനാക്കി എല്ലാത്തിനെയും മാറ്റിക്കളഞ്ഞു. അപ്പൊ ഇതൊക്കെ നാം മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ടേക്ക് പോവാൻ. ഫാമിലി ലൈഫ് ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് മനുഷ്യന്റെ വീഴ്ചയ്ക്ക് മുമ്പാണ്. പക്ഷേ അതായത് മനുഷ്യൻ പാപം ചെയ്ത് വീഴുന്നതിന് മുമ്പാണ് ഫാമിലി ലൈഫിനെ ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. പക്ഷേ ഇന്ന് ഫാമിലി ലൈഫ് നടക്കുന്നത് വീണുപോയ മനുഷ്യരിലാണ്. അതുകൊണ്ടാണ് ഇവരൊക്കെ വീക്കായി പോയത്, വീക്കെൻഡ് ലെവലിൽ കിടക്കുന്ന ബലഹീനമായ സ്ത്രീയും ബോഷനായ പുരുഷൻ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഈ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി കുടുംബജീവിതം എന്തിനാണെന്ന് മനസ്സിലാക്കി കൊണ്ടുപോകണം. ഗ്ലോറി, കുടുംബ ജീവിതത്തിൽ എന്താ നടക്കണേ, അതൊരു ഹെൽപ്പർ പ്രൊവൈഡിങ് സെറിമണിയാണ്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ കഴിഞ്ഞ സന്ദേശം നാം ചിന്തിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ കുടുംബജീവിതം ദൈവത്തിന്റെ കിങ്ഡം ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. 5 നിലകളുള്ള ഒരു തലമാണ്, അത് ആരംഭിക്കുന്നത് ഭൂമിയിലെ കുടുംബ ജീവിതത്തിൽ നിന്നാണ്. ഇതുകൊണ്ടാണ് ഉൽപ്പത്തി 1:28 വാക്യം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവനായി പെരുകി, ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ, ഭൂമിയിൽ നിറഞ്ഞ് റിപ്ലനിഷ്, സബ്ഡ്യൂ, അതിനെ കീഴടക്കി, ഡൊമിനിയൻ, വാഴുക. അങ്ങനെ ഈ വിവാഹ ജീവിതത്തിലൂടെ സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത് ദൈവത്തിന്റെ കിങ്ഡമാണ്. അത് ദൈവത്തിന്റെ കിങ്ഡം ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് വിവാഹത്തിലൂടെ എന്ത് നടക്കുന്നു, ഏദനിൽ മാത്രം, ഏദൻ ഭൂമിയുടെ ചെറിയൊരു ഭാഗമാണ്, അവിടെ മാത്രം ഒതുങ്ങുന്ന ഒരു കൊച്ചുകുടുംബം. ആദാ ഹൗവ, ആദ് മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ, തുടർന്ന് ഹൗവയും കൂടിയായി ഒരു കൊച്ചു കുടുംബം അവരെ വിവാഹ ലെവലിലേക്ക് എത്തി. ഇനി തുടർന്ന് അവിടെ നിന്ന് അവരെ അവർക്ക് അവർ സന്താനപുഷ്ടിയുള്ളവനായി പെരുകി, അവര് ഭൂമിയിൽ നിറയണം. ഇനി ആ ഏദനിൽ ഒതുങ്ങിയല്ല, നിങ്ങൾക്ക് മക്കളുണ്ടാകണം, അവരെ വിവാഹം കഴിപ്പിക്കണം, അവരെ അടുത്ത സ്ഥലത്തേക്ക് മാറണം. അങ്ങനെ ഏദൻ എന്ന ഗാർഡൻ വീണ്ടും ഭൂമിയിൽ നിറയും, ഇതാ വീണ്ടും അവർക്ക് മക്കളുണ്ടാകും, അടുത്ത സ്ഥലത്തേക്ക് വരണം. അങ്ങനെ നിറഞ്ഞ് 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 ഭൂമി മുഴുവൻ നിങ്ങൾ നിറയണം. അങ്ങനെ ദൈവത്തിന്റെ ചിന്ത നിങ്ങളിലൂടെ ഭൂമിയിലേക്ക് നിറവേറണം. അങ്ങനെ ദൈവത്തിന്റെ കിങ്ഡം ഇവിടെ എത്തിച്ചേരണം. ഇതാണ് വിവാഹ ജീവിതത്തിന്റെ ഉദ്ദേശം, ദ പർപ്പസ് ഓഫ് ഫാമിലി ലൈഫ്. അപ്പോ അതിലേക്ക്, അതിൽ നടക്കുന്ന കാര്യമാണ് ഹെൽപ്പർ പ്രൊവൈഡിങ് സെറിമണി. ആ വിവാഹത്തിൽ നടക്കുന്ന കാര്യമാണ് ഹെൽപ്പർ പ്രൊവൈഡിങ് സെറിമണി. അതായത് ആദ്യത്തെ 3 നില, നിങ്ങൾക്ക് യെല്ലോ കളർ സ്ക്രീനിൽ കാണാമല്ലോ, ആദ്യത്തെ ഈ 3 നില. ഓ ലോർഡ് ഐ ലവ്, ആദ്യത്തെ 3 നില, ഫ്രൂട്ട്ഫുൾ, മൾട്ടിപ്ലൈ ആൻഡ് റിപ്ലനിഷ്. ഇത് 3 ഭൂമിയിലെ ഫാമിലി ജീവിതത്തിലൂടെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? എന്നാൽ അതിന്റെ മുകളിലേക്കുള്ളത് ഇപ്പൊ കെട്ടാൻ പറ്റുകയില്ല, കെട്ടാൻ പറ്റാത്തതിന്റെ കാരണം, നമുക്കിപ്പോ പറ്റുമോ, വീട് ജനിച്ച മക്കൾക്ക് പറ്റും, എന്നാൽ ഒരു ജഡിക കുടുംബത്തിൽ കെട്ടാൻ പറ്റില്ല. കാരണം അവർ വീണുപോയി, ആ ദൈവം വെച്ച അവസ്ഥയിൽ വീണുപോയി, അത് വീക്കെൻഡ് വെർഷൻസ് ആയിട്ട് മാറി, അതായത് ബലഹീനമായ വെർഷനുകളായിട്ട് അത് മാറിപ്പോയി. അതുകൊണ്ട് അവർക്ക് അതുകൊണ്ട് കെട്ടാൻ കഴിയത്തില്ല. അപ്പൊ ഇത് ആ ഈ വിവേകം ആദ്യം തന്നെ ഉണ്ടാകും. എന്തിനാണ് കുടുംബ ജീവിതം ദൈവം ആസൂത്രണം ചെയ്തത്? ഇതാ ഈ ദൈവത്തിന്റെ കിങ്ഡം ഭൂമിയിൽ വരുവാൻ തക്ക, അതുകൊണ്ട് ഞങ്ങൾ ഭൂമിയിൽ നിറയണം. ഇതാ അതിനു വേണ്ടിയാണ് ദൈവം ഈ വിവാഹ ജീവിതം ആസൂത്രണം ചെയ്തത്. എന്നിട്ട് നിറഞ്ഞിട്ട് എന്ത് ചെയ്യണം, സബ്ഡ്യൂ ആൻഡ് ഡൊമിനിയൻ, ജയിച്ച് വാഴണം. ഇതുകൊണ്ടാണ് ഇതാ വെളിപ്പാട് പുസ്തകത്തിൽ എല്ലായിടത്തും കർത്താവ് പറയുന്നത് ജയിക്കുന്നവൻ വാഴും, ജയിക്കുന്നവൻ വാഴും. അവനാണ് ഈ 4 നിലയും 5 നിലയും കെട്ടാൻ പറ്റുള്ളൂ, അല്ലാത്തവരെ കെട്ടാൻ പറ്റുകയില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇനി ഇതുമായി ബന്ധത്തിലുള്ള ഹെൽപ്പർ പ്രൊവൈഡിങ് സെറിമണി ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് സ്ത്രീജനം ബലഹീന, ഇനി ഇപ്പൊ ഇതും മനസ്സിലാക്കി. ഇനി അടുത്ത വിവേകം നമുക്ക് വേണ്ടത് ഇതാ സ്ത്രീ ജനം ബലഹീന മാത്രം ഒന്ന് മനസ്സിലാക്കണം. സൃഷ്ടിച്ചപ്പോ ബലഹീനമായില്ല, അനുസരണക്കേട് നിമിത്തം ബലഹീനമായി പോയത്. അനുസരണക്കേട് നിമിത്തം ബലഹീനമായി. എന്തുകൊണ്ടാ ബലഹീനമായി പോയത്? നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നേരത്തെ ഇവ പ്രിയ സഹോദരൻ അഭിലാഷ് പറഞ്ഞതുപോലെ ഇറ്റ്സ് എ ഹെൽപ്പർ പ്രൊവൈഡിങ് സെറിമണി. നമ്മുടെ ഒരു ബോഡിയിൽ എഴുതിയിരിക്കുന്ന സംഭവമാണ് ഇത്. അതായത് മെസ്സേജ് ത്രൂ പിക്ചേഴ്സ്, ഗോസ്പെൽ ത്രൂ പിക്ചേഴ്സിന്റെ ഒരു ഭാഗമായിട്ടുള്ള ആ മെസ്സേജ് ബോർഡുകളിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഏതാ എന്തുകൊണ്ടാണ് പ്രിയ സഹോദരൻ അങ്ങനെ പറയാനായ ഹെൽപ്പർ പ്രൊവൈഡിങ് സെറിമണി എന്ന്? കാരണം ഈ ഉൽപ്പത്തി 1:28 വേണ്ടി ദൈവം, ഉൽപ്പത്തി 1:26 വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ ആദമേ ഉണ്ടായിരുന്നുള്ളൂ, ആദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ മനസ്സിൽ ദൈവം തന്നെ മനസ്സിലാക്കിയ കാര്യമാണ് ഇവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. എന്തിനു വേണ്ടി? ഞാൻ കൊടുത്ത ഈ പ്രൊജക്റ്റിന് വേണ്ടി ഇവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. ഇവൻ എന്നാ വേണം? തക്ക ഒരു സഹായിയെ, തുണയെ വേണം. ഇതാണ് ബൈബിൾ എഴുതിക്കണം. അപ്പൊ ഇത് സ്ത്രീയും മനസ്സിലാക്കണം, പുരുഷനും മനസ്സിലാക്കണം. എന്തിനാണ് എനിക്ക് ഈ സ്ത്രീയെ ദൈവം തന്നത്? ഇതാ എന്റെ ദൈവം എനിക്ക് തന്ന പ്രൊജക്റ്റിൽ തക്ക സഹായിയായിട്ടാണ് ഈ സ്ത്രീയെ തന്നത്. അപ്പോ ഇത് നാം മനസ്സിലാക്കുക, ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഇനി നിങ്ങൾ എപ്പോ നിങ്ങൾ ശ്രമിച്ചാലും സഹായി എപ്പോഴും യജമാനേക്കാൾ ഒരല്പം താണാണ് എപ്പോഴും ഇരിക്കുക, അല്ലെ? താണ്. ഇത് ശ്രദ്ധിച്ചേ. പക്ഷെ ഇന്നത്തെ അവരുടെ ബലഹീനത അല്ലാത്ത വിഷയം എന്ന് പറയുന്നത് ഇന്ന് അവരുടെ ഹൃദയം കൊണ്ട് അവർ ഇതാ ഉയർന്നുപോയി. പുരുഷനും സ്ത്രീയും ഹൃദയം കൊണ്ട് ഉയർന്നുപോയി. എന്തിനെ? എന്തിന്റെ എഗനസ്റ്റ് ആയിട്ട്? ദൈവരാജ്യം ഭൂമിയിൽ വരുന്നതിന് എഗനസ്റ്റ് ആയി. ഇവ തങ്ങൾ തന്നെ ഇപ്പൊ ദൈവമായി മാറിയിരിക്കുക. അവർ തന്നെയാണ് അവരുടെ ജീവിതത്തിലെ നന്മയും തിന്മയും തീരുമാനിക്കുന്നത്, ദൈവമല്ല. അപ്പൊ നന്മയും തിന്മയും തീരുമാനിക്കുന്ന ആരാണോ അവരാണ് അവരവരുടെ ജീവിതത്തിൽ ദൈവം. ഇതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 3:3, ഇതാ മനുഷ്യർ നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം കഴിച്ച് അവർ ശ്രദ്ധിച്ചു കേൾക്കുക, നമ്മിൽ ഒരുവനെ പോലെ ആയി തീർന്നിരിക്കുന്നു. നമ്മിൽ ഒരുവൻ, നമ്മിൽ ഒരുവൻ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അതായത് ഫാദർ, വേർഡ് ആൻഡ് ഹോളി സ്പിരിറ്റ് എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. നമ്മിൽ ഒരുവനെ പോലെ ആയി തീർന്നിരിക്കുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനുഷ്യരായിരുന്നു മനുഷ്യരുടെ ദൈവം, കാരണം അവരങ്ങ് ഹൃദയം കൊണ്ട് ഉയർന്നുപോയി. ഇനി ശ്രദ്ധിച്ചോട്ടോ, ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്താണ് കുടുംബ ജീവിതം. അതിലും എന്ത് സംഭവിച്ചെന്നറിയാമോ? ഇതാ സ്ത്രീ സഹായിയായിട്ട് നിൽക്കേണ്ടത്. സ്ത്രീയുടെ ഹൃദയം പുരുഷന്റെ ഹൃദയത്തെക്കാൾ കീറ്റിങ് ഉയർത്തിയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ പുരുഷനെ വാഴുന്ന തലത്തിൽ ഒരു ചിന്തയാക്കി കൊടുത്തു, വാഴുന്ന തലത്തിൽ കൺട്രോൾ ചെയ്യുന്ന തലത്തിൽ ഒരു ചിന്തയാക്കി കൊടുത്തു. അപ്പൊ എന്ത് പറ്റും? സഹായി പിന്നെ സഹായി ആയിട്ടല്ല, സഹായി പിന്നെ ഹൃദയം കൊണ്ട് ഉയർന്നു നിൽക്കുകയാണ്. എപ്പോഴും ഒരു മൈൻഡ് സെറ്റ് ആണ് ഈ പുരുഷനെ കൺട്രോൾ ചെയ്യണം, പുരുഷനെ കൺട്രോൾ ചെയ്യണം, പുരുഷനെ നിയന്ത്രിക്കണം എന്ന ഒരു ലെവലിലേക്ക് കടന്നു വന്നു. എന്നാൽ ഇവിടെ സഹോദരിമാരെ നിങ്ങൾ ശ്രദ്ധിക്കുക, സഹോദരന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചേ. ജനറലി കഴിഞ്ഞ സന്ദേശം നിങ്ങളോട് പറഞ്ഞു, ഇപ്പൊ ചാക്കോയാണ് നിങ്ങളുടെ ഓഫീസിലെ ഹെൽപ്പർ എങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് ചാക്കോയെ വിളിക്കുമ്പോ, ചാക്കോയെ എന്ന് വിളിക്കുമ്പോ ചാക്കോ എങ്ങനെ വരുന്നത്? സർ എന്നായിരിക്കും പറഞ്ഞു വരുന്നത്. ഇതാ എന്നാൽ പലപ്പോഴും പല സഹോദരിമാർക്ക് ഇതേ മനോഭാവം ഉണ്ട്. എന്നാൽ നല്ലോരും അങ്ങനെ ഇതേ മനോഭാവം ഇല്ല. പലപ്പോഴും അതിനൊരു വിളിയൊക്കെ വരുമ്പോ ഇതാ പലപ്പോഴും ഇതാ നിങ്ങളുടെ വീട്ടിലെ ഭാര്യയുടെ പേര് സൂചി എന്നാണെങ്കിൽ ഇതാ നിങ്ങൾ സുഖമില്ലാതെ കിടക്കുക. ഇതാ അപ്പോ ആ സമയത്ത് നിങ്ങളിപ്പോ സൂചി എന്ന് വിളിക്കുമ്പോ ഇതാ ഒന്നും പ്രാവശ്യമൊക്കെ അവരെയൊക്കെ പ്രോപ്പറായിട്ടൊക്കെ ചെയ്യും. എന്നാൽ പല സമയങ്ങളിൽ, എല്ലായ്പ്പോഴും അല്ല, പല സമയങ്ങളിൽ ഇതാ സൂചി എന്ന് വിളിക്കുവാണെങ്കിൽ ചില സമയത്തൊക്കെ പറയുന്നത് ചത്തട്ടില്ല വരുന്നു. ശ്രദ്ധിച്ചേ. അപ്പൊ നിങ്ങൾക്ക് ഈ ഭാഗത്ത് ഇതാ നിങ്ങൾക്ക് ആ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ആ വാക്ക് തന്നെ നിങ്ങളുടെ രോഗം മാറ്റും. അതായത് നിങ്ങളിപ്പോ കിടക്കി കിടക്കുവാണെങ്കിൽ ആ കേൾക്കുന്ന വാക്ക്, ഞാനിത് ലൈറ്റ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ, പലപ്പോഴും ഇതുപോലെയൊന്നും ആയിരിക്കത്തില്ല, വേറെ ടൈപ്പ് ആയിരിക്കും വരുന്നത്. അപ്പോ ആ കേൾക്കുന്ന വാക്ക് തന്നെ നിങ്ങൾക്ക് രോഗസൗഖ്യം തരും. കിടക്കുന്ന നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ്, കിടക്കുന്ന നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ചിലപ്പോ ആ നിൽക്കുന്നോടത്തേക്ക് പോയി രണ്ടടി വരെ കൊടുത്തിരിക്കും. അപ്പൊ എന്തു പറ്റും? നിങ്ങൾ വിവേകമില്ലായ്മയാണ് കാണിച്ചത് അവിടെ. എന്തു പറ്റി? വിവേകത്തോട് ഭാര്യമാരോട് ദോഷിക്കാനാ പറഞ്ഞത്, വിവേകമില്ലായ്മയാണ് കാണിച്ചത്. ആ വിവേകമില്ലായ്മ കാണിച്ച ഉടനെ തന്നെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് മുടക്കം വന്നു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കമായി, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കമായി. ഇതുകൊണ്ടാണ് പറഞ്ഞത് സ്ത്രീ ജനം ബലഹീന പാത്രം എന്ന് അറിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? ആരോട് കൂടെ വസിക്കണം? അല്ല എങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരും, നിങ്ങളുടെ ആത്മീയ ജീവിതം ഉടനെ ബലഹീനമായി. പിശാച് എല്ലാം ആഗ്രഹിക്കുന്നത് ബലഹീനമാക്കാനാണല്ലോ നിങ്ങളുടെ ആത്മീയ ജീവിതം. പുരുഷന്റെ ആത്മീയ ജീവിതം ബലഹീനമായി, അപ്പൊ തന്നെ പിന്നെ സ്ത്രീയുടെ ഇനി 2 ദിവസം, കുറച്ച് ദിവസത്തേക്ക് മുഖം തീർത്തിരിക്കും, പ്രശ്നമായി. അപ്പൊ ഫാമിലി ലൈഫിനെ ആകെ ക്ലാഷാക്കി, പിശാചോടെ ജയം എടുക്കുകയായി. അപ്പൊ ഇവിടെയൊക്കെ ഇതാ വിവേകം വേണം. വിവേകം എന്താണ്? സ്ത്രീജനം ബലഹീന പാത്രമെന്ന് ആദ്യം അറിയണം. അപ്പോ ഇതാ നിങ്ങൾക്ക് ദൈവം എന്തിനു വേണ്ടിയാണ് കൊടുത്തത് എന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ കഴിഞ്ഞ ദിവസം എന്റെ ഹൃദയത്തില് പലപ്പോഴായിട്ട് വന്നൊരു ചിന്തയാണ്, നമുക്ക് ജനറൽ ചിന്തിക്കാം, ദൈവം ഈ സ്ത്രീയെ സൃഷ്ടിച്ചപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്കിന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ ഒരു 90-95% അധികം സ്ത്രീകൾ നോക്കിയാൽ അവർക്ക് ഇതാ പുരുഷനേക്കാൾ പൊക്കം കുറവായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കിയേ, സ്ക്രീനിൽ നോക്കിയേ, ഒരു ഭാര്യയും ഭർത്താവും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു 90-95% വളരെ റയർ കേസിൽ മാത്രമേ ഉള്ളൂ ഓപ്പോസിറ്റ് പോകും. ശ്രദ്ധിച്ചേ, എന്തായിരിക്കും ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ദൈവം എന്താ സൃഷ്ടിച്ചപ്പോ ഇങ്ങനെ സൃഷ്ടിച്ചേ? ചിന്തിച്ചിട്ടുണ്ടോ? ഇതാ മറ്റു പേരെ കുറച്ച് നോക്കിയത് നോക്കിയേ, ഭാര്യയും ഭർത്താവും, ഭാര്യ ഭർത്താവും, ഭാര്യ ഭർത്താവും. എന്തായിരിക്കും ദൈവത്തിന്റെ ഹൃദയത്തിൽ ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചപ്പോ? എന്തേ ഒപ്പത്തിനൊപ്പം സൃഷ്ടിക്കാഞ്ഞേ? എന്തേ കുറച്ചുകൂടി പുകം കൂട്ടി സൃഷ്ടിക്കാഞ്ഞേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേറൊന്നുമല്ല, ദൈവത്തിന് ഇതിന്റെ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ അറിയാം. എന്താണ് ഉയർന്നു നിൽക്കുന്നത്, അത് താഴെയുള്ളതിനെ ഭരിക്കും. ഇതറിയാവുന്നത് കൊണ്ടാണ് ദൈവം ഇതാ കുറച്ച് താഴ്ത്തി വെച്ചത്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതാ വേറൊന്നുമല്ല, എങ്കിലേ ഹെൽപ്പ് നടക്കുള്ളൂ. ഒബീഡിയൻസ് ഉണ്ടെങ്കിലേ സഹായം നടക്കത്തുള്ളൂ. ദൈവം എന്തിനാ സ്ത്രീയെ ഉണ്ടാക്കിയേ? ആ പർപ്പസുമായുള്ള ബന്ധത്തിലാണ് ഇവരെ ഒരല്പം ഷോർട്ടാക്കി വെച്ചത്, ശരീരത്തിലും ഹൃദയത്തിലും ചിന്തയിൽ. പക്ഷേ സംഭവം പിശാച് തലതിരിച്ചു. ശരീരത്തിലെ അവനെ അവന് വലുതാക്കാൻ പറ്റത്തില്ല, അവന് ഹൃദയം കൊണ്ട് അതങ്ങ് വലുതാക്കി എടുത്തു. ഉൽപ്പത്തി 2:18 പോയി കഴിഞ്ഞാൽ ഇവിടെ ഹെൽപ്പ് ആൻഡ് ഒബേ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ കാണാം, എല്ലാം അവർ പറഞ്ഞോടെ കൊടുത്തിരിക്കുന്നത്. ഉൽപ്പത്തി 2:18 പോയി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എല്ലാം ഉൽപ്പത്തി പുസ്തകം 2:18 പോയി കഴിഞ്ഞാൽ ഈ ഭാഗം നിങ്ങൾക്ക് അറിയാം. എന്തിലും ഉയർന്നു പോയ പ്രശ്നമാണ്. അവരെഴുതിയിരിക്കുകയാണ് അതിന് 18-ാം വാക്യം, അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല ഞാൻ അവന് തക്കതായ തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. ഇംഗ്ലീഷില് ആൻഡ് യഹോവ ഗോഡ് സെഡ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ദാറ്റ് ദ മാൻ ഷുഡ് ബി അലോൺ, ഐ വിൽ മേക്ക് ഹിം എ ഹെൽപ്പ് മീറ്റ് ഫോർ ഹിം. ഹെൽപ്പ്, സഹായിയെ ഞാൻ കൊടുക്കും. ഹെൽപ്പ് മീറ്റ് ഫോർ ഹിം, എന്താണ് അവന് മീറ്റ് ചെയ്യാനുള്ളത്? കാരണം ഞാൻ അവന് ഒരു ജോലി കൊടുത്തിട്ടുണ്ട്. ആ ജോലിയിൽ ചില അവനെ സഹായിക്കാനുണ്ട്. ജോലിയിൽ സഹായിക്കാനുണ്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ജോലിയിൽ സഹായിക്കാനുണ്ട് എങ്കിൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സ്ത്രീ അപ്പോ ഇവനേക്കാൾ ഉയർന്നു നിന്നാൽ ഇവൻ സഹായിക്കത്തില്ല, താഴ്ന്നാലേ സഹായിക്കാൻ പറ്റൂ. ശ്രദ്ധിച്ചേ, ഹാഗർ കേട്ടിട്ടുണ്ടല്ലോ, സാറയുടെ ഹെൽപ്പ് ദാസി. സാറയ്ക്ക് കുഞ്ഞുങ്ങളിൽ അങ്ങനെ ദൈവം വാഗ്ദാനം ചെയ്തെങ്കിലും സാറയ്ക്ക് വേറൊരു ബുദ്ധി തോന്നി. ഇടയ്ക്ക് സാധാരണ ഭാര്യമാർക്ക് തോന്നാത്തൊരു ബുദ്ധി, എന്റെ ദാസിയെ എന്റെ ഭർത്താവിന് കൊടുക്കാം. അങ്ങനെ എന്റെ ദാസിയിൽ എന്റെ ഭർത്താവിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. അങ്ങനെ സാറ അത് ചെയ്തു. അങ്ങനെ ഹാഗർ പ്രഗ്നന്റ് ആയി. കണ്ടോട്ടോ, ശ്രദ്ധിച്ചോട്ടോ, ഇതുവരെയും ഹാഗർ അവിടെയായിരുന്നു, സാറയൊക്കെ താഴെ നിൽക്കുമായിരുന്നു. ശ്രദ്ധിക്കുക, ഹാഗർ പ്രഗ്നന്റ് ആയി എന്ന് കണ്ടപ്പോ താനിപ്പോ തന്റെ ഹൃദയത്തിൽ എവിടെ എത്തി? തന്റെ യജമാനത്തിയേക്കാൾ മോണി കയറി, തന്റെ യജമാനത്തിയേക്കാൾ എവിടെ പൊക്കത്തിലൊന്നും കയറിയില്ല, സ്ഥാനത്തിലും കയറിയില്ല, പക്ഷെ തന്റെ ചിന്തയിൽ മോളി കയറി, തന്റെ ചിന്തയിൽ മോളി കയറി, തന്റെ ചിന്തയിൽ മോളി കയറിയപ്പോ അവിടെ എഴുതിയിരിക്കുകയാണ്, ആ ഹാഗർ തന്റെ യജമാനത്തിയായ സാറയെ ദുഷിക്കാൻ തുടങ്ങി, ദുഷിക്കാൻ തുടങ്ങി. താഴോ എനിക്ക് പറ്റി, നിനക്കത് പറ്റിയില്ലല്ലോ, എനിക്കല്ലേ പറ്റിയ, എനിക്കല്ലേ പറ്റിയ, അതാണോ ഹൃദയത്തിൽ ചിന്തകൾ ഉയരണുണ്ടോ? അപ്പോ ഇതാ ഇവിടെ യജമാനത്തിയേക്കാൾ സ്ഥാനം ഇപ്പോ തന്റെ ഹൃദയത്തിൽ ഇപ്പൊ തനിക്ക് കയറി വരികയാണ്. അതാ കുടുംബത്തിൽ എന്തുണ്ടാക്കി? ക്ലാഷ് ഉണ്ടാക്കി, അവിടെ അവിടെ പ്രശ്നം ഉണ്ടാക്കി. പിന്നെ അവസാനം ഹാഗറിന് അവിടുന്ന് പറഞ്ഞു വിടേണ്ടതായിട്ട് വന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഹെൽപ്പ് മാറിപ്പോവും. അപ്പോ ഹെൽപ്പ് ബലഹീനമായി, ഹെൽപ്പ് ഹെൽപ്പ് അല്ലാതെ വന്നാൽ ബലഹീനമായി. ഇതുകൊണ്ടാണ് സ്ത്രീജനം ബലഹീന പാത്രം എന്ന് പറയുന്നത്. അപ്പോ ഇവരുടെ ഹൃദയത്തിൽ ചിന്തകൾ മാറിപ്പോയി. അപ്പൊ ഇതുമായിട്ടുള്ള ബന്ധത്തില്, ഹെൽപ്പുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എപ്പോ ശ്രദ്ധിച്ചാലും വിവേകം എന്ന് പറയുന്നത് എന്തിനാണ്? ഹെൽപ്പിനായിട്ടാണ് അല്ലെ, ഹെൽപ്പിനായിട്ട തന്നത്. അപ്പൊ ഹെൽപ്പിനായിട്ട് ദൈവം തന്നെങ്കിൽ ശ്രദ്ധിച്ചോ, എന്തിനാണ് ഹെൽപ്പ്? പുരുഷന് ഫ്രൂട്ട്ഫുൾ ആകണമെങ്കിൽ സ്ത്രീ വേണം. ഏത് ലെവലിൽ ഫ്രൂട്ട്ഫുൾ ആകാൻ? ഈ ഭൂമിയിൽ നിറയാൻ ഒരു സ്ത്രീക്കാണ് അത് ഹെൽപ്പ് ചെയ്യാനുള്ള എല്ലാ ക്രമീകരണം ദൈവം വെച്ചത്. പുരുഷന് ദൈവം ഗർഭപാത്രം കൊടുത്തിട്ടില്ല, സ്ത്രീക്കാണ് കൊടുത്തത്. പുരുഷന് ദൈവം മുലയൂട്ടി കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ബ്രസ്റ്റ് കൊടുത്തിട്ടില്ല, സ്ത്രീക്കാ കൊടുത്തത്. അങ്ങനെ ഈ വക എല്ലാ ഫിറ്റിംഗ്സുകളും സ്ത്രീക്കാ കൊടുത്തേക്കാം. അപ്പൊ പുരുഷന് ഫ്രൂട്ട്ഫുൾ ആകാൻ ഒന്നാം നിലപണിയാൻ, രണ്ടാം നിലപണിയാൻ, മൂന്നാം നിലപണിയാൻ എല്ലാം എന്ത് ചെയ്യും? ഈ സ്ത്രീ സഹായിയായി തീരും. അപ്പൊ സ്ത്രീയുടെ പണി എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യാം. ഫ്രൂട്ട്ഫുൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? അതായത് സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോ സ്ത്രീ അതിന് സഹായിക്കും. അപ്പൊ എപ്പോഴും ഈ സ്ത്രീ ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇതാ ഞാൻ എന്ത് ഈ സ്ത്രീക്ക് കൊടുത്താലും എപ്പോഴും മനസ്സിലാക്കുക. ഞാൻ നമുക്ക് ഒരുപക്ഷെ തമാശ ആയിട്ട് തോന്നും, ഞാൻ എന്ത് ഈ സ്ത്രീക്ക് കൊടുത്താൽ ഈ സ്ത്രീ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. കാരണം ഈ ഗിഫ്റ്റ് ആരാ കൊടുത്തേക്കണ? ദൈവമാണ് കൊടുത്തേക്കണം, ദൈവം കൊടുത്ത എന്ത് കൊടുത്താലും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് കൊടുക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. ഇന്ന് പല സഹോദരങ്ങളുടെയും കുടുംബം ഒരു നരകം. കാരണം എന്ന് വെച്ചാൽ അവര് സ്ത്രീക്ക് കൊടുക്കുന്നത് തെറ്റായ സാധനമാണ്. അവരുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്ത് കൊടുത്താലും അവർ മൾട്ടിപ്ലൈ ചെയ്യും. കാരണം അവര് സഹായിയാണ്, സഹായിയാണ്. ഒരിക്കലും ഒരു ദേവദാസൻ തമാശ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞത്, കാര്യം തമാശ എന്ന് പറഞ്ഞത് കാര്യം തന്നെയാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്, ഇതാ നിങ്ങൾ സ്ത്രീക്ക് ഒരു വാക്ക് കൊടുക്കുക, ആ സ്ത്രീ അത് സെന്റൻസ് ആക്കി മാറ്റും, അവളതൊക്കെ വലുതാക്കി മാറ്റും. അവളെ മൾട്ടിപ്ലൈ ആണ് ഓരോ പണി, അവത് ഒരു സെന്റൻസ് ആക്കി മാറ്റും. നിങ്ങളൊരു സെന്റൻസ് കൊടുക്കുക, ആ സെന്റൻസ് കൊടുത്തത് അവരൊരു എസ് എ ആക്കി മാറ്റും. ഒരു എസ് എ കൊടുത്താൽ അവരൊരു നീണ്ട കഥയാക്കി മാറ്റും. ഒരു നീണ്ട കഥ കൊടുത്താൽ അവരൊരു പ്രബന്ധമാക്കി മാറ്റും. ഒരല്പം അരി മേടിച്ചു കൊടുക്കുക, അവർ മനോഹരമായൊരു സദ്യയാക്കി മാറ്റും. നിങ്ങളൊരല്പം ബീജം കൊടുക്കുക, അവൾ ഇതാ 9 മാസം 9 ദിവസം കൊണ്ട് ഇതാ ഒരു കുഞ്ഞായി പുറത്തു. എല്ലാം ദൈവം വെച്ച സിസ്റ്റം മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈ. അതുകൊണ്ട് രണ്ടാം നിലയാണ് മൾട്ടിപ്ലൈ. അവർ രണ്ടാം നിലയാണ് മൾട്ടിപ്ലൈ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ. ഇതെല്ലാത്തിനും പുരുഷനെ സഹായിക്കുന്നത് ആരാ? സ്ത്രീയാ. അപ്പൊ എപ്പോഴും ഒരു പുരുഷൻ ശ്രദ്ധിച്ചോളണം, സ്ത്രീക്ക് എന്താണ് കൊടുക്കുന്നത് അതവൾ മൾട്ടിപ്ലൈ ചെയ്യും. നിങ്ങൾ സ്ത്രീക്ക് വല്ലാത്ത വിഷമിപ്പിക്കുന്ന, ദുരന്തം വരുത്തുന്ന വാക്കുകളാണ്, ഫ്രസ്ട്രേറ്റിംഗ് വേർഡാണ് കൊടുക്കുന്നതെങ്കിൽ അവരെന്ത് ചെയ്യും? അവരത് മൾട്ടിപ്ലൈ ചെയ്യും. അവരത് മൾട്ടിപ്ലൈ ചെയ്ത് ആ കുടുംബജീവിതം ഒരു നരകമാക്കി തരും. പക്ഷെ നിങ്ങൾക്ക് സ്നേഹമാണോ വേണ്ടേ? നീ കുടുംബജീവിതം മനോഹരമാക്കണോ? ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പുരുഷന്മാരോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്, ഇതാ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിക്കും, ഭാര്യമാരെ സ്നേഹിപ്പിക്കും, അവർക്ക് സ്നേഹം കൊടുക്ക്. അവര് ആ സ്നേഹം മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങളുടെ കുടുംബജീവിതം ഒരു വൃന്ദാവനമാക്കി മാറ്റും. അപ്പൊ നിങ്ങൾക്ക് എന്നാ വേണ്ട? നരകം വേണോ? നിങ്ങളുടെ കുടുംബജീവിതം ഒരു വൃന്ദാവനമായി, ഒരു സ്വർഗമായി മാറണം. എല്ലാം പുരുഷന്റെ കയ്യിലായിരിക്കണേ. ആ പുരുഷൻ എന്താണോ സീഡായിട്ട് കൊടുക്കുന്നത്, അതാ സീഡ് സ്ത്രീ മൾട്ടിപ്ലൈ ചെയ്യും, സ്ത്രീ മൾട്ടിപ്ലൈ ചെയ്ത് തരും. അപ്പോ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് നരകമാണ് വേണ്ടതെങ്കിൽ ഫ്രസ്ട്രേഷൻ കൊടുക്ക്, തിന്മയുടെ വാക്കുകൾ പറ, അല്ല നിങ്ങൾക്ക് സ്വർഗമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടതെങ്കിൽ നിങ്ങൾ ആ സ്ത്രീക്ക് സ്നേഹം കൊടുക്ക്. ആ സ്നേഹം കൊടുക്കുമ്പോൾ സ്ത്രീ അത് മൾട്ടിപ്ലൈ ചെയ്യും. ഇന്ന് എന്താ കിട്ടിക്കൊണ്ടിരിക്കണേ നിങ്ങൾ നോക്കണ്ട. ഇന്ന് ഒരുപക്ഷെ നരകതുല്യമായിരിക്കാം, പക്ഷെ സ്നേഹം കൊടുക്കാൻ തുടങ്ങുക. ഇതാ അത് നിങ്ങൾ എന്ത് വിതയ്ക്കുന്നു, ഒരല്പ ദിവസത്തിനുള്ളിൽ നിങ്ങൾ അത് കൊയ്യാനായിട്ട് തുടങ്ങും, അത് കൊയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ഇതൊക്കെ ആരറിയണം? ഒരു പുരുഷൻ അറിയണം. പുരുഷൻ മാത്രമല്ല, ഇത് സ്ത്രീയും അറിയണം. തങ്ങളുടെ ജീവിതത്തിലെ ഈ വന്നിരിക്കുന്ന തങ്ങളുടെ അവസ്ഥ എന്താണ്? തൻ ദൈവം നിങ്ങളെ ഹെൽപ്പിനായിട്ട് സെറ്റപ്പ് ചെയ്തപ്പോ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളെ സെറ്റപ്പ് ചെയ്തത്. ഇതുകൊണ്ടാണ് അവർക്ക് വാക്ക് കൊടുത്തത്. ശ്രദ്ധിച്ചേ, ഇതാ ആദത്തോട് പറഞ്ഞത് അന്മൽ തിന്മൽ കുറ്റം അന്വേഷണത്തിന്റെ ഫലം തിന്നരുതെന്നു. പക്ഷെ അത് സ്ത്രീ പറഞ്ഞപ്പോ എങ്ങനെയായി? മൾട്ടിപ്ലൈ ആയി. തിന്നരുതെന്ന് മാത്രമല്ല തുടരുതെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, മൾട്ടിപ്ലൈ ആയി. അത് അവരുടെ ഇൻഹെറിന്റ് നേച്ചറാണ്, അത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും എങ്ങോട്ടെങ്കിലും പരത്താനുണ്ടെങ്കിൽ പുരുഷൻ അറിഞ്ഞ പെട്ടെന്ന് പോകില്ല, പക്ഷെ ഒരു സ്ത്രീ അറിഞ്ഞ പെട്ടെന്ന് പറഞ്ഞു പോകും. അവരത് പെട്ടെന്ന് മൾട്ടിപ്ലൈ, കാരണം അവരുടെ ഇൻഹെറിന്റ് നേച്ചറാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വിവേകം നമുക്കുണ്ടാകണം. അപ്പൊ സ്ത്രീ മനസ്സിലാക്കണം, എന്നെ എന്തിനാണ് ദൈവം സൃഷ്ടിച്ചത്, അതിൽ എന്റെ ഉള്ളിലുള്ള സെറ്റപ്പുകൾ എന്തൊക്കെയാണ്, ഞാൻ എന്തിനാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാനാണ് ഈ കിങ്ഡത്തില്, എന്റെ പദ്ധതിക്ക് രണ്ടാം നില കെട്ടാനാണ്. പിന്നെ മൂന്നാം നില വീണ്ടും വിവാഹത്തിലൂടെ, ഇതാ മൂന്നാം നില റിപ്ലനിഷ്, ഭൂമിയിൽ നിറയുക. വിവാഹം കഴിച്ച കുഞ്ഞുങ്ങൾ അപ്പനെയും അമ്മയെയും വിട്ട് ഇതാ ഇതാ മാറി താമസിക്കുകയാണ്. അടുത്ത ലെവലിലേക്ക് അവർ റിപ്ലനിഷ് ചെയ്യുക, ഭൂമിയിൽ നിറയുകയാണ്. അപ്പൊ ഈ ഒരു തലം നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കി വേണം ഈ കാര്യങ്ങളിലേക്ക് കിടക്കാൻ. അപ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, സ്ത്രീ ജന ഈ ഒരു ഫേസിലാണ് സഹായി. അടുത്ത ഫേസിലേക്ക് വരുമ്പോ രണ്ടുപേർക്കും തുല്യ പങ്കാളിത്തമാണ്. അതായത് ദൈവരാജ്യത്തിന്റെ ഫേസിലേക്ക് വരുമ്പോ രണ്ടുപേർക്കും തുല്യ പങ്കാളിത്തമാണ്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ചിന്തകള് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ഇവിടെ എല്ലാം എന്ത് പറ്റുന്നറിയാമോ? വീണു പോകുവാനായിട്ട് ഇടയാകും, വീണു പോകാനായിട്ട്. ഇനി ഓലോട ഇതുമായുള്ള ബന്ധത്തില് ഇനി ഇവിടെയൊക്കെ ജയം പ്രാപിക്കാൻ എന്നാണ് വേണ്ടേ? പുരുഷന് വിവേകമില്ല, അവന് അറിയത്തില്ല എന്നെ ദൈവം എന്തിനാണ് സൃഷ്ടിച്ചത്, ആക്കി വെച്ചത്, കിങ്ഡം അലങ്കരിക്കാനാണ് അങ്ങനെ വെച്ചതെന്ന് അവന് യാതൊരു അറിവുമില്ല, വിവേകമില്ല. അപ്പൊ സ്ത്രീ മനസ്സിലാക്കേണ്ടത് എന്റെ പുരുഷന് ഇതിന്റെ പുരുഷന്റെ വിലക്കുന്നതാണ്, പുരുഷന് ആ വിവേകമില്ല. സ്ത്രീ എന്ത് ചെയ്യണം എന്നറിയാമോ? ദൈവസന്നിധിയിൽ ഇത് മനസ്സിലാക്കിക്കോട്ടെ. ഇതിപ്പോ നിങ്ങൾ അറിയുന്ന സഹോദരിമാരെന്ത് ചെയ്യണം? അയ്യോ എന്റെ ഭർത്താവ് ഇങ്ങനെയൊന്നുമല്ലല്ലോ. നിങ്ങൾ മുട്ടുമ്പിൽ നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവമേ അങ്ങ് എന്റെ ഭർത്താവിനെ വെച്ചിരിക്കുന്ന അവസ്ഥ എന്തിനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുന്നറിയാമോ? നിങ്ങള് ബൈക്ക് ഓടിക്കാൻ അറിയാൻ പാടില്ലാത്തവന്റെ പുറകിൽ കയറി ഇരിക്കുന്നവനെ പോലെ നിങ്ങൾ ഇരിക്കേണ്ടി വരും. മനസ്സിലായോ? അവിടെ അതൊക്കെ ജീവിതത്തിന്റെ താളപ്പിഴയിലേക്ക് കൊണ്ടു വരും. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു സ്ത്രീക്ക് കുടുംബജീവിതത്തെ പണിതെടുക്കുവാനായിട്ട് കഴിയും, കുടുംബജീവിതത്തെ പണിതെടുക്കുവാനായിട്ട് കഴിയും. അത് സ്ത്രീ മാത്രമല്ല, സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ കുടുംബജീവിതത്തെ പണിതെടുക്കുവാനായിട്ട് കഴിയും. ഓർലോട എല്ലാവരും ദൈവത്തിന്റെ വചനം പറയുന്ന കാര്യം അവിടെ എഴുതിയിരിക്കുന്നത് സദൃശവാക്യം 14:1 ദൈവിച്ചേ വായിച്ചേ. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവർ തന്റെ വീട് പണിയുന്നു. അപ്പോ സ്ത്രീ അവിടെ പുതിയ സ്ത്രീ ഒരു ബിൽഡറാന്നാ പറയുന്നത്, സ്ത്രീ ഒരു ബിൽഡറാണ്. അപ്പോ സഹോദരിമാരെ, നിങ്ങൾ ഏത് അവസ്ഥയിലായിരിക്കും, നിങ്ങളൊരു ബിൽഡറാണ്. അപ്പൊ തന്നെ നിങ്ങളൊരു ഡിമോളിഷറും കൂടെയാണ്, നിങ്ങളൊരു JCB ആണ്, ബുൾഡോസറാണ്. കുടുംബങ്ങളെ ഇടിച്ചു കളയും. അഴി എഴുതിയിരിക്കുന്നു, ഇതാ ബോഷത്വമുള്ളവളോ, സ്ത്രീകളിൽ ജ്ഞാനമുള്ളവർ തന്നെ വീട് പണിയുന്നു, ബോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയും. എത്രയോ സ്ത്രീകളാ ഈ കുടുംബജീവിതം പൊളിച്ചു കളഞ്ഞിട്ട് ഇതാ നടക്കുന്നത്, പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ് അവര്. അത് ബോഷത്വമുള്ളവളാ, എന്നാൽ ജ്ഞാനമുള്ളവൾ. അതിന്റെ അർത്ഥം സ്ത്രീക്കും വേണം ഈ ജ്ഞാനം, പുരുഷനും വേണം ജ്ഞാനം. വിവാഹ ജീവിതത്തിൽ രണ്ടുപേർക്ക് ജ്ഞാനം വേണം. സ്നേഹമില്ലാന്ന് കിട്ടില്ല, സ്നേഹം ഉള്ളത് കൊണ്ട് വിവാഹം കഴിച്ച്. പക്ഷേ ജ്ഞാനമില്ല, വിവേകമില്ലാത്തത് കൊണ്ട് അത് പൊളിച്ചു കളയുക, സ്വന്തം കൈകളാ പൊളിച്ചു കളയുക. അപ്പോ സ്ത്രീകൾ മനസ്സിലാക്കുക, വുമാൻ യു ആർ എ ബിൽഡർ. അപ്പൊ തന്നെ പുരുഷനോ, മാൻ യു ആർ ഓൾസോ എ ബിൽഡർ. ഇത് രണ്ടുപേരും മനസ്സിലാക്കി. എന്തുകൊണ്ടാ ബിൽഡ് ചെയ്യുന്നത്? ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ടാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പോ ഈ മണ്ഡലത്തിലൊക്കെ നാമ പരാജയപ്പെട്ടു പോകാനായിട്ട് അണിയാകരുത്. ഇനി ഇവിടെയൊക്കെ ജയിക്കാനായിട്ട് നമുക്ക് എന്താണ് ഇവിടെ വേണ്ടേ? ഇതാ ഉയർന്നു പോയൊക്കെ അനുസരിക്കത്തില്ല, ഹാഗർ അനുസരിക്കുന്നില്ല. ഇപ്പൊ സാറേ അവിടെ വിഷയമായി ഉയർന്നു പോയി. ഇതുപോലെ ഇതുകൊണ്ടാണ് സ്ത്രീകൾ, നല്ലൊരു പങ്ക് സ്ത്രീകൾ പുരുഷനെ അനുസരിക്കാൻ കഴിയാത്തത്. അപ്പോ പിന്നെ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം, സാറ എങ്ങനെ അനുസരിച്ചേ? അതിന്റെ ടെക്നിക്കാണ് കർത്താവ് നമുക്ക് പറഞ്ഞു തന്നത്, കർത്താവ് ജീവിതത്തിൽ കാണിച്ചു തന്നത്. തന്നെത്താൻ താഴ്ത്തണം. ഇവിടെയാണ് ആ ഹെൽപ്പിന്റെ റിയൽ ആ അന്തസത്ത കടന്നു വരുന്നത്. ഇതാ നമ്മൾ ആ പത്രോസിന്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ പറയുന്നൊരു കാര്യം, സാറയെ നല്ല ഒരു ഭാര്യയായിട്ട് ഇവിടെ അവിടെ കാണിക്കുന്നു. ആ സാറ എന്താ ചെയ്തേ? അതിന്റെ 3-ാം അധ്യായം, പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം അവിടെ എഴുതിയിരിക്കുകയാണ് 15-ാം വാക്യം. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ കീഴടങ്ങിയിരുന്നത്. അപ്പൊ വിശുദ്ധ ജീവിതങ്ങൾ എന്ത് ചെയ്തു? അവരെ ആരും കീഴടക്കാൻ പോയില്ല, അവര് സ്വയമായിട്ട് അവരെ കീഴടക്കി. ശ്രദ്ധിച്ചു കഴിഞ്ഞ സഹോദരിമാരെ, ശ്രദ്ധിച്ചു കഴിഞ്ഞാ നിങ്ങൾക്ക് ഹെൽപ്പ് ആകണോ? നിങ്ങളുടെ ബലഹീനത മാറി ദൈവം വെച്ച ഹെൽപ്പിലേക്ക് വരണോ? ഹെൽപ്പിലേക്ക് വരണം. നിങ്ങൾ കൈകൊണ്ടും കാലുകൊണ്ടും ഹെൽപ്പ് ചെയ്യുന്നില്ലെന്നല്ല, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഹൃദയം കൊണ്ട് ഉയർന്നു പോയി. ഹാഗർ ഉയർന്നു പോയതുപോലെ ഉയർന്നു പോയി. ശ്രദ്ധിച്ചേ, ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിശുദ്ധ സ്ത്രീകൾ കീഴടങ്ങിയിരുന്നത്, കീഴടങ്ങിയിരിക്കുകയാണ്. അടങ്ങാത്ത സ്വഭാവം, കീഴടങ്ങിയിരുന്നു. എങ്ങനെ? അങ്ങനെ സാറ അബ്രഹാമിനെ, അബ്രഹാമേ എന്ന് വിളിക്കുകയല്ല ചെയ്തത്, യജമാനനെ എന്ന് വിളിച്ച്. അപ്പൊ എന്തായിരുന്നു മനസ്സിൽ? താൻ ആരാണെന്ന് മനസ്സിൽ? സഹായിയ. അതുകൊണ്ട് യജമാനൻ എന്ന് വിളിച്ച്, സഹായിയ. അതുകൊണ്ട് യജമാനൻ എന്ന് വിളിച്ച്. ഇന്ന് വിളിക്കാൻ ഒരു സഹോദരി, ഒരു വട്ടം സഹോദരി പറഞ്ഞു കഴിയൂ, അയ്യോ ഞാനോ പിന്നെ കണ്ടോ, ആ ഭാഗം തന്നെ ഉയർന്നു പോയെന്നല്ലേ. ദൈവ ഹെൽപ്പായിട്ട് വെച്ച, പക്ഷെ ഉയർന്നു പോയെന്നല്ലേ. യജമാനൻ എന്ന് വിളിച്ച് എന്ത് ചെയ്തു? അനുസരിച്ചിരുന്നു. അപ്പൊ അനുസരിക്കണമെങ്കിൽ അതിനു എന്ത് വേണം? തന്നെ താഴ്ത്തണം. ഇതാണ് കർത്താവ് കാണിച്ചെന്ന് മാത്രം. പുരുഷനും സ്ത്രീക്കും ദൈവത്തെ അനുസരിക്കണമെങ്കിൽ പുരുഷനും സ്ത്രീയും തന്നെത്താൻ താഴ്ത്തണം. ഇന്നലെ പറ്റുള്ളൂ. കുടുംബത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ അനുസരിക്കണമെങ്കിൽ തന്നെത്താൻ താഴ്ത്തണം. എന്നാ പറ്റും? എന്നിട്ട് പറയാണ്, നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കൾ ആയിത്തീർന്നു. ഹവ്വയെ വെച്ചില്ല മാതൃകയായിട്ട്, സാറയെ വെച്ചത്. കാരണം സാറ തന്നെത്താൻ താഴ്ത്തിയിട്ട് അബ്രഹത്തെ യജമാൻ എന്ന് വിളിച്ച് അനുസരിച്ചു, അനുസരിപ്പിച്ചിരിക്കുകയല്ല, അനുസരിച്ചു പോന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം. ഇനി ശ്രദ്ധിച്ച്, യേശുക്രിസ്തു പറഞ്ഞ് തരിക മാത്രം, യേശുക്രിസ്തു മാതൃകയായി മാറി ഈ ഭേദത്തെ. കാരണം താഴ്ത്താതെ അനുസരിക്കാൻ പറ്റില്ല. ഇതാണ് ആ പ്രിൻസിപ്പൾ. നമ്മൾ താഴ്ത്താതെ നമുക്ക് അനുസരിക്കുവാനായിട്ട് കഴിയുകയില്ല. ഇതാ നിങ്ങൾ ആ പിക്ചറിലേക്ക് നോക്കിയാ നിങ്ങൾക്ക് കാണാൻ പറ്റും. കീ ആണ് കീ. ഒരു താക്കോലിന്റെ പടം കണ്ടോ കീ? ഈ താക്കോൽ എന്നറിയാമോ? ഇഫ് വി വാണ്ട് ടു ഒബേ, നമുക്ക് അനുസരിക്കണമെങ്കിൽ വി നീഡ് ടു ഹംബിൾ ഡൗൺ ഔസ്. നമ്മളെ തന്നെ താഴ്ത്തിയാൽ അനുസരിക്കണം. ഇതാണ് കീ. പിശാച് എന്താ ചെയ്തത്? ഇതിന്റെ ഓപ്പോസിറ്റ് അടിക്കും. തലതിരിക്കണ്ടേ അവനെ? സകലതെന്നോ തലതിരിച്ചിട്ടിരിക്കുക. അവന് ഹൃദയം കൊണ്ട് ഇതാ ആ സ്ത്രീയെ ഹൃദയം കൊണ്ട് ഉയർത്തി. ശരീരം കൊണ്ട് ദൈവം സൃഷ്ടിച്ച അവസ്ഥ തന്നെയാ, ഹൃദയം കൊണ്ട് അവളുടെ ഹൃദയത്തിലെ ചിന്തകളെ അങ്ങ് മാറ്റി തലതിരിച്ചിട്ടു. ഇതാ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ കീ കാണി, കീ കാണിച്ചിരിക്കുന്നത് അവിടെ, ഇഫ് യു വാണ്ട് ടു ഒബേ ഹംബിൾ യുവർ സെൽഫ്. ഇത് കർത്താവ് മത്തായി സുവിശേഷം 8-ാം 18-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാർ, ഞങ്ങളുടെ ഇടയിൽ ആരാണ് വലിയത്, സ്വർഗത്തിൽ ആരാണ് വലിയത് എന്നുള്ള ചിന്തകൾ വന്നപ്പോ കർത്താവ് പറഞ്ഞൊരു കാര്യം, ഒരു ശിശുവിനെ പിടിച്ചു നിർത്തിയിട്ട്, ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നില്ല എങ്കിൽ. എങ്ങനെ താഴ്ത്തണം? വലിയവരും പിടിച്ച് താഴ്ത്തുകയല്ല, തന്നെത്താൻ താഴ്ത്തണമെന്നേ. തന്നെത്താൻ താഴ്ത്തണം, എങ്കിലേ ദൈവത്തിൽ ആശ്രയിക്കുകയുള്ളൂ. ദൈവത്തിൽ ആശ്രയിക്കുള്ളൂ, ദൈവത്തിന് സ്ഥാനം കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ കൊടുക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ തന്നെ ദൈവമായി മാറുകയാണ്. പിന്നെ ആവശ്യത്തിന് വേണ്ടി ദൈവത്തിന്റെ അടുക്കൽ ചെല്ലും, ലൈക്ക് ATM മിഷൻ പോലെ. ATM മിഷൻ കണ്ടിട്ടില്ലേ? വൈകി പണം എടുക്കാൻ വേണ്ടി എന്റെ അടുത്ത് ചെല്ലും, പാസ്വേർഡ് അടിക്കും, മേടിക്കും, എടുത്തോണ്ട് പോക്കറ്റ് എടുത്തോണ്ട് പോകും. അതായത് ആവശ്യം വരുമ്പോൾ ദൈവത്തിന്റെ അടുക്കൽ വരും. ദൈവമേ എന്റെ കുഞ്ഞിന്റെ കാര്യം, ദൈവമേ എന്റെ പണത്തിന്റെ കാര്യം, ദൈവമേ എന്റെ ജോലിയുടെ കാര്യം. സ്തോത്രം സ്തോത്രം സ്തോത്രം, പാസ്വേർഡ് അടിച്ചു, കഴിഞ്ഞ കാര്യം മേടിച്ചു പോകും. അങ്ങനെയല്ല, പകരം ദൈവത്തിന്റെ മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തുക. ഇവിടെയാണ് ആ മർമ്മം. അല്ലാത്തവൻ സ്വകാര്യത്തിൽ പോലും പ്രവേശിക്കത്തില്ലെന്ന് കർത്താവ് പറയുന്നത്. അപ്പോ ഈ ഒരു തക്കീയ നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. ഇതാ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 5 വാക്യങ്ങളിൽ, ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു. അവരുടെ ശിശുവിനെ അടുക്കൽ വിളിച്ച് അവരുടെ നടുവ് നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി തീരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കേയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവ് സത്യം ചെയ്താ പറയുന്ന കേട്ടോ, ശ്രദ്ധിച്ചു വെക്കണം. എന്നിട്ട് പറയണം, ആകയാൽ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നത് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവനാകുന്നു. ഇങ്ങനെയുള്ള ശിശുവിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. ആകയാൽ ശിശുവിനെ പോലെ എന്ത് ചെയ്യണം? തന്നെത്താൻ താഴ്ത്തണം. ആരും താഴ്ത്തുകയല്ല, തന്നെത്താൻ താഴ്ത്തിയാലേ എന്ത് പറ്റൂ? അനുസരിക്കാൻ പറ്റൂ. നേരത്തെ നമ്മൾ കേട്ടില്ലേ, അനുസരിക്കുന്നവനാണ് കർത്താവിനെ അറിഞ്ഞിരിക്കുന്നത്. അനുസരിക്കാത്തവനല്ല. ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും
അനുസരിക്കാതെ ഇരിക്കുകയും ചെയ്താൽ അവൻ കള്ളനാ. ഇപ്പൊ ഇവിടെ പറയുന്നൊരു കാര്യം, തന്നെത്താൻ താഴ്ത്തുക. അപ്പൊ തന്നെത്താൻ താഴ്ത്തിയാൽ എന്നാ പറ്റും? അനുസരിക്കാൻ പറ്റും. ഇതാണ് യേശു തന്റെ ജീവിതത്തിലൂടെ കാണിച്ചത്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി. ഫിലിപ്പി ലേഖനം 2:6 അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിന് മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി. ശ്രദ്ധിച്ചേക്കെ, തന്നെത്താൻ താഴ്ത്തി. യേശു കാണിച്ച മാതൃക സഹോദരന്മാരെ സഹോദരിമാരെ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൂടാ? നമ്മളെപ്പോഴും നമ്മൾ തന്നെ ഉയർത്തുകയാ. 5 എനിക്ക് 5 അല്ല 10 എന്ന് കാണിക്കാൻ വേണ്ടി നടക്കുകയാണ് അല്ലേ? തന്നെത്താൻ ഉയർത്തുക, ഓപ്പോസിറ്റ് മനോഭാവം അല്ലേ നമുക്ക്? ഓപ്പോസിറ്റ് മനോഭാവം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, മറ്റുള്ളവർ എന്നെ അന്ന് ഭയങ്കര ശ്രേഷ്ഠനായണം. ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്, ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിച്ചു വരരുത്. കർത്താവ് ഇവിടെയൊക്കെ നമുക്ക് മാതൃകയായിരുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ രാജാതി രാജാവാണ്, അവൻ വിനീതനായി കഴുതയുടെ പുറത്ത്. പ്രിയ സഹോദരങ്ങളെ, കർത്താവിന് കഴിവില്ല എന്നിട്ട്, കപ്പാസിറ്റി ഇല്ല എന്നിട്ട് ഒന്നും അല്ല. ഇവിടെയൊക്കെ നമുക്കൊരു മാതൃകയായി കാണിച്ചു, മാതൃക കാണിച്ചു. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഇവിടെ പറയാണ്, തന്നെത്താൻ താഴ്ത്തി കൂശല മരണത്തോളം തന്നെ ഇനി കേട്ടോ കി 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 അനുസരണമുള്ളവനായി തീർന്നു. അപ്പൊ എപ്പോഴാ അനുസരിക്കാൻ പറ്റിയെ? തന്നെത്താൻ താഴ്ത്തിയപ്പോ. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് പുരുഷനും സ്ത്രീക്കും ദൈവത്തെ അനുസരിക്കാൻ പറ്റാത്തെ? തന്നെത്താൻ താഴ്ത്തുന്നില്ല. എന്തുകൊണ്ടാണ് കുടുംബജീവിതത്തിൽ സ്ത്രീക്ക് പുരുഷനെ അനുസരിക്കാൻ പറ്റാത്തെ? തന്നെത്താൻ താഴ്ത്തുന്നില്ല. യേശു കാണിച്ചത്, തന്നെത്താൻ താഴ്ത്തിയാൽ നമുക്ക് അനുസരിക്കാൻ പറ്റും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് നമുക്കൊരു നല്ലൊരു സന്ദേശമല്ലേ? ഇത് കേട്ടിട്ട് എനിക്ക് പുതിയ സന്ദേശം കിട്ടിയെന്ന് പറഞ്ഞ് പോകാതെ ഇത് തന്റെ ജീവിതത്തിൽ തന്നെത്താൻ താഴ്ത്തുക, തന്നെത്താൻ താഴ്ത്തുക. ഈ തന്നെത്താൻ താഴ്ന്ന അവസ്ഥ വന്നാൽ ഈ സാറയുടെ അവസ്ഥയിലേക്ക് നമുക്കും എത്തിച്ചേരുവാനായിട്ട് കഴിയും. യേശു ക്രിസ്തുവിന്റെ അവസ്ഥയിലേക്ക്, ഇതാ ദൈവത്തോട് സമത്വമുള്ള ഒരു വ്യക്തി ഇത്രത്തോളം ഇതാ അനുസരിക്കണമെങ്കിൽ തന്നെത്താൻ താഴ്ത്താതെ എവിടെയിട്ടാ പറ്റുക? ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ഭാഗം, ഈ കീ പോയിന്റ് നമ്മുടെ ജീവിതത്തിൽ മറക്കരുത്. ഇവിടെ ഇതാ പിശാച് ചെയ്ത ആ പദ്ധതി എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ്, ഇതാ ഇതിന് ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ നടത്തിയെടുത്തു. അതായത് മനുഷ്യന്റെ ഹൃദയത്തെ ഇതാ പിശാച് ഉയർത്തിക്കളയാനായിട്ട് ഇടയെ. അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? ഉയർത്തിക്കളഞ്ഞപ്പോ ഇതെന്ത് പറ്റുന്നറിയാമോ? സ്ത്രീയെ ഡിസോബീഡിയൻസിൽ കൊടുക്കുവാനായിട്ട് ഇതിനിടയെ. കാരണം സ്ത്രീയുടെ ഹൃദയത്തെ അങ്ങ് ലിഫ്റ്റപ്പ് ചെയ്തപ്പോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ സംഭവിച്ചത്. നേരെ ഓപ്പോസിറ്റ്. അതായത് താഴ്ത്തി, എന്ന് മനസ്സിലാക്കിയോ? തന്നെത്താൻ താഴ്ത്തിയാൽ അനുസരിക്കും, തന്നെത്താൻ ഉയർത്തിയാൽ അനുസരണക്കെട് കാണിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ആരെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ? പിന്നെ പണ്ടത്തെ ഒരു ദൂതൻ, അവന്റെ പേര് ലൂസിഫർ എന്നായിരുന്നു. ഇന്ന് അവൻ പിശാച എന്റെ പേര് അറിയപ്പെടുന്നു. കാരണം എന്താ? തന്നെത്താൻ ഉയർത്തി. ദൈവത്തിന്റെ വചനം പറയുന്നു, അവനെ സൃഷ്ടിച്ച നാളിൽ അവൻ നിഷ്കളങ്കനായി, നിഷ്കളങ്കനായി. പക്ഷെ അവന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം, അവന്റെ ജ്ഞാനത്തിന്റെ പെരുപ്പം, അവൻ വർദ്ധിച്ചു, ജ്ഞാനം വന്നു, ജ്ഞാനത്തിന്റെ പെരുപ്പം നിമിത്തം, അവന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം അവന്റെ അന്തർഭാഗം ഉയർന്നു, സാഹസം കൊണ്ട് നികളം കൊണ്ട് നിറഞ്ഞു, വലുതായി. ആൾ വലുതായി പോയി. വലുതായ ഉടനെ അനുസരണക്കേടായി, വലുതായ ഉടനെ അനുസരണക്കേടായി. അപ്പോ എന്നാൽ ദൈവത്തോട് സമത്വമുള്ള കർത്താവായ യേശു തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തിയപ്പോ അനുസരണമുള്ളവനായി. അപ്പൊ നിഷ്കളങ്കനായ ശ്രദ്ധിച്ച ഒരു ദൂതൻ അകത്ത് നികളം നിറഞ്ഞപ്പോൾ അവൻ അനുസരണം കേട്ടവൻ. എന്നാൽ ദൈവത്തോട് സമത്വമുള്ള കർത്താവായ യേശു തന്നെത്താൻ ഒഴിച്ച് തന്നെത്താൻ താഴ്ത്തിയപ്പോൾ അനുസരണമുള്ളവനായി. മറ്റവൻ അനുസരണം കേട്ടവനുമായി. പിശാച് അനുസരണം കേട്ടവനാണ്, യേശു അനുസരണമുള്ളവനാണ്. നമുക്ക് ആരെ തെരഞ്ഞെടുക്കണം? തന്നെത്താൻ താഴ്ത്തിയ യേശുവിന്റെ മാർഗം പോണോ, അതോ തന്നെത്താൻ ഉയർത്തിയ പിശാചിന്റെ മാർഗം പോണോ? ഇന്ന് മനുഷ്യരൊക്കെ തന്നെത്താൻ ഉയർത്തുക, 5 ഉണ്ടെങ്കിൽ 10 കാണിക്കുക, ഇതാ ഇല്ലാത്തതുണ്ടെന്ന് കാണിക്കുക. ഇതൊക്കെ തന്നെത്താൻ ഉയർത്തിന്റെ ഭാഗമാ. ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം, പ്രതാപം കാണിക്കുക. ബി ഹമ്പിൾ, ബി ഹമ്പിൾ. താഴ്മ ധരിക്കുക, താഴ്മ ധരിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഇതാ കഴിഞ്ഞ സന്ദേശത്തില് ഇതുമായുള്ള ബന്ധത്തില് ഈ കാര്യം ഞാൻ പറഞ്ഞപ്പോ ചില സഹോദരങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായി. യഥാർത്ഥത്തില് ബൈബിളിൽ പറഞ്ഞേക്കണം അങ്ങനെയല്ലോ, സ്ത്രീയുടെ ആഗ്രഹം പുരുഷനോടാകുമെന്നാണല്ലോ എന്ന്. ശരിയാണ്, മലയാളം ബൈബിളിൽ അങ്ങനെയാണ്, ചില ഇംഗ്ലീഷ് ബൈബിളിലും അങ്ങനെയാണ്. എന്നാൽ അതിന്റെ എബ്രായ ഭാഷയിലേക്കും അതിന്റെ റിയൽ ട്രാൻസ്ലേഷനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ഞാൻ എന്റെ സ്വന്തം വാക്കുകളല്ല, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് എൻ എൽ ടി ആണ്, ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ ആണ് നിങ്ങൾ അവിടെ കാണുന്നത്. നിങ്ങൾക്ക് അതിലൂടെ ആ ചിന്ത അവിടെ എഴുതിയിരിക്കണം. അത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നത് മാത്രമാണ്. ഞാൻ കുറച്ചുകൂടി വലുതാക്കി തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം ഓക്കെ, വായിച്ചാട്ടെ. പിശാചിനെ അനുസരിച്ചപ്പോൾ സ്ത്രീയുടെ ഉള്ളിൽ നടന്ന കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് 3:16 Then he said to the woman. Said to the woman. ആരെ? ദൈവം സ്ത്രീയോട് പറഞ്ഞു, I will sharpen the pain of your pregnancy. And in pain you will give birth. I will sharpen the pain of her pregnancy. പ്രഗ്നൻസിയുമായിട്ടുള്ള നിന്റെ വേദന ഞാൻ വർദ്ധിപ്പിക്കും. മാത്രമല്ല, വേദനയോടെ നീ കുഞ്ഞിനെ പ്രസവിക്കും. ഇത് ശിക്ഷയായിട്ടാണ്, അപ്പന്റെ ശിക്ഷയായിട്ടാണ് കൊടുത്തേക്കണം. കൊല്ലാൻ കൊടുത്തതല്ല, ഒരു വേദന കൊടുത്തതാണ്, പെയിൻ കൊടുത്തത്. എന്തിനാണ്? ഓർക്കാൻ വേണ്ടി. എല്ലാ സ്ത്രീകളും ഓർക്കുക, ഇനി നമ്മളത് റിപ്പീറ്റ് ചെയ്യരുത്, ആവർത്തിക്കരുത്. പുരുഷനും കൊടുത്ത ശിക്ഷ, നിന്റെ നെറ്റിയിലെ വേർപ്പോ നീ വർഷം കഴിഞ്ഞു. എന്നിട്ട് പറയാണ്, ശ്രദ്ധിച്ചോളൂ, സ്ത്രീയോട് പറയാ, കണ്ടിന്യൂ ചെയ്യാണ്. ആൻഡ് സ്ത്രീക്ക് വന്നൊരു സംഭവം, യു വിൽ ഡിസയർ ടു കൺട്രോൾ യുവർ ഹസ്ബൻഡ്. നീ നിന്റെ ഭർത്താവിനെ കൺട്രോൾ ചെയ്യുവാൻ ആഗ്രഹിക്കും. നീ നിന്റെ ഭർത്താവിനെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കും. സ്ത്രീ ലോകത്തുള്ള ഏതൊരു സ്ത്രീയോട് ചോദിച്ചു നോക്കൂ, അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചിന്ത ചോദിച്ചു നോക്കൂ, അവര് സ്വയമായിട്ട് ചിന്തിച്ചോ. ഇതാ പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, വിവാഹം കഴിഞ്ഞൊക്കെ സ്ത്രീകൾ പരസ്പരം സംസാരിക്കുമ്പോൾ ഇതാ പറയുന്നൊരു കാര്യം, എങ്ങനെയുണ്ടടി, ഓ വലിയ ബുദ്ധിമുട്ടാ, അങ്ങനെയാ ഇങ്ങനെയാന്ന് പറയുമ്പോ അടുത്ത സ്ത്രീ കൂട്ടുകാരത്തിയാ, അവര് പറയും, എടി കയ്യിലെടുക്കണോ, എടി കയ്യിലെടുക്കണം, കയ്യിലെടുക്കണോ. അതിന്റെ അർത്ഥം എന്താ കയ്യിലെടുക്കണമെന്ന് പറഞ്ഞ? നീ കൺട്രോൾ ഏറ്റെടുക്കണമെന്ന് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന്. അടുത്ത വാക്യം കർത്താവ് പറയുന്നുണ്ട്, എങ്ങനെയാ കൺട്രോൾ ഏറ്റെടുക്കുന്നത്? ദൈവത്തിന്റെ കയ്യിൽ നിന്ന് കൺട്രോൾ വിട്ടുപോയിട്ട്, ദൈവത്തിന്റെ കയ്യിൽ കൺട്രോൾ വിട്ടില്ല, അത് ആർന്നിന്റെ കൊടുത്ത, ആദം ആ കൺട്രോൾ ആരെ കൊടുത്തു? സ്ത്രീയുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെ സ്ത്രീ അവനെ ഏറ്റെടുത്തു. അതിന്റെ റിപ്പിറ്റേഷൻ ആണ് ഇന്ന് നടക്കുന്നത്, അതിന്റെ റിപ്പിറ്റേഷൻ ഇങ്ങനെ നടക്കുന്നേ. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് അതിന്റെ അടുത്ത് നമുക്ക് കാണാൻ കഴിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവം പറയുന്ന അതിന്റെ 17 നീ എന്റെ വാക്കിലുപരി, അതായത് സർവശക്തനായ സൃഷ്ടാവായ ദൈവത്തിന്റെ വാക്കിലുപരി, അടുത്തോട് പറയാണ്, ആ സ്ത്രീയുടെ വാക്ക് കേട്ടനുസരിച്ച് നോക്കും. അപ്പൊ കൺട്രോൾ എങ്ങോട്ടേക്ക് പോയി? സ്ത്രീയുടെ കയ്യിലേക്ക് പോയി, സ്ത്രീയുടെ കയ്യിലേക്ക് പോയി. ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ പെയിൻ എല്ലാം കൊടുത്തു വെച്ചേക്കണേ. ഇനി ആവർത്തിക്കരുത്, കാരണം ഇപ്പോഴും ചിന്ത ഭർത്താവിനെ കൺട്രോൾ ചെയ്യണമെന്നാണ്. അതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശമിക്കപ്പെട്ടു. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്ക് പറ്റിയ ആ വിഷയം മനസ്സിലാക്കുക, സ്ത്രീ ജന എന്തുകൊണ്ട് ബലഹീനമായി പോയി എന്ന് ഇവിടെ മനസ്സിലാക്കുക. ഇതാണ് കർത്താവ്, ഇത് നമ്മൾ അങ്ങോട്ട് തിരിച്ചു വരും. ഇതേ സിമിലർ വേറെ പറയുന്നുണ്ട് ദൈവവുമായുള്ള ബന്ധത്തില്. ദാ ഉൽപ്പത്തി പുസ്തകം, ഓ ഫാദർ വി താങ്ക്, ലോർഡ് ഐ ലവ്. ഉൽപ്പത്തി പുസ്തകം 3:17 തൊട്ട് താഴെ കർത്താവ് പറഞ്ഞ ചിന്ത ശ്രദ്ധിക്കുക. കൺട്രോള് സ്ത്രീയുടെ കയ്യിലേക്ക് പോയി, ദൈവം പുരുഷനെ കൊടുത്തത് അവിടെ എഴുതിയിരിക്കുകയാണ്. അതായത് പിശാചിന്റെ കയ്യിലേക്ക് പോയി കൺട്രോള്, സ്ത്രീയുടെ പറയലാണ് പിശാച്. മനുഷ്യനോട് കൽപ്പിച്ചു, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കേ. അപ്പൊ നീ ആരെയപ്പോ അനുസരിക്കാൻ പോയി? ഭാര്യയുടെ വാക്കനുസരിക്കേ, ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ രണ്ട് സൈഡിൽ രണ്ടു പേരാണ്, ആദ്യം നടുവില് ഒരു സൈഡിൽ ദൈവം, ഒരു സൈഡിൽ ഭാര്യ. ആരുടെ കയ്യിലേക്ക് കൺട്രോൾ പോയി? ഭാര്യയുടെ കയ്യിലേ കൺട്രോൾ പോയി. ഭാര്യ ഇപ്പൊ ഭർത്താവിനെ കൺട്രോൾ ചെയ്യണേ. ഇത് ഞാൻ പറയുന്നല്ലോ, ദൈവം പറയുകയാണ് അനുസരിക്കാനും തിന്നരുതേയും. നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുത്. ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തത് കൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഇനി പുരുഷനുള്ള ശിക്ഷയാണ്. നിന്റെ ആയുഷ്കാലമൊക്കെ നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. അപ്പൊ പ്രിയ സഹോദരൻ, ഇത് നമ്മുടെ ദൈവം നമ്മുടെ അപ്പ നമ്മളോട് പറഞ്ഞതാണ്. ഒരു തന്ന ശിക്ഷയാണിത്. അപ്പോ ഇതും ശിക്ഷ മാത്രമല്ല, ഇത് നമ്മൾ കടന്നുപോയ ഒരു അവസ്ഥയും കൂടെയാണിത്. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക ഇവിടെ. ഓ ലോർഡ് ഐ ലവ്. ഇതുമായുള്ള ബന്ധത്തില് നാം മനസ്സിലാക്കേണ്ടത്, ഇതാ സംശയമുള്ളവർക്ക് യു വിൽ ഡിസയർ ടു കൺട്രോൾ യുവർ ഹസ്ബൻഡ് എന്ന് പറയുന്ന അതേ ഭാഗം, നിന്റെ ആഗ്രഹം നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാവുമെന്നാണ് മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ചില ഇംഗ്ലീഷ് വേർഷനിൽ അങ്ങനെയാണ്. ഇതിപ്പോ നിങ്ങൾ ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ ആണ് വായിച്ചത്. ഇനി ശ്രദ്ധിച്ചോട്ടോ, ഇനി ഇതേ വാക്ക് തന്നെ അടുത്ത അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇതേ വാക്ക് കൊടുത്തിരിക്കുന്ന എവിടെയാണെന്ന് അറിയാമോ? ഉൽപ്പത്തി 4:7 സെയിം വാക്കാണ് കൊടുത്തിരിക്കുന്നത്. സെയിം വാക്ക് നാം മനസ്സിലാക്കി ആ നല്ലത്. അവിടെ എഴുതിയിരിക്കുകയാണ്, ഇതാ ഹാബേലും കയ്യന് യാഗം കഴിച്ചു. ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, കയ്യനിൽ പ്രസാദിച്ചില്ല. ഉടനെ ദൈവം കയ്യിൽ ദേഷ്യം വന്നു. ഉടനെ കയ്യനോട് പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ചോട്ടോ, സെയിം വേട അവിടെ പറയാണ്, ഇഫ് ദാവ് ഡുസ് ടു വൽ, നീ നന്മ പ്രവർത്തിച്ച, ഷാൽ ഇറ്റ് നോട്ട് ബി ലിഫ്റ്റഡ് അപ്പ്, അത് പ്രസാദമാവുകയില്ലയോ? ആൻഡ് ഇഫ് ദാവ് ഡുസ് നോട്ട് വെൽ, സിൻ കൗച്ചത് അറ്റ് ദ ഡോർ, പാപം നിന്റെ വാതിൽക്ക് കിടക്കുന്നു. നീ നന്മ ചെയ്യുന്നില്ല എങ്കിൽ പാപം നിന്റെ വാതിൽ കിടക്കുന്നു. നീ ശ്രദ്ധിച്ചോട്ടോ, സെയിം വേർഡ്, ആൻഡ് അൺടു ദീ ഷാൽ ബി ഇറ്റ്സ് ഡിസയർ, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. ആരുടെ ആഗ്രഹം? പാപത്തിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. ഈ സെയിം വേടാണ്, ഈ ആഗ്രഹമാണ് എവിടെ കൊടുത്തിരിക്കണെന്ന് അറിയാമോ? 3:16 കൊടുത്തിരിക്കണ, വൈഫ് വിൽ കൺട്രോൾ, വിൽ ഡിസയർ ടു കൺട്രോൾ ഹെർ ഹസ്ബൻഡ്. അവളുടെ ഹസ്ബൻഡിനെ കൺട്രോൾ ചെയ്യാൻ അവൾ ആഗ്രഹിക്കും എന്നുള്ള പർട്ടിക്കുലർ വേർഡ് സെയിം വേട കൊടുത്തിരിക്കണേ ഈ സംഭവം. അതായത് പാപത്തിന്റെ ആഗ്രഹം നിന്നോടാകുന്നു എന്നുള്ള സെയിം വേർഡ്. പാപം എന്തിനാണ് നമ്മുടെ അമ്മ വാദിക്കണം? നമ്മളെ ആഗ്രഹിക്കുന്നു, നമ്മളെ സ്നേഹിക്കാനാ, നമുക്ക് കീഴടങ്ങിയിരിക്കാനാ, എന്തിനാ പാപം ആഗ്രഹിക്കണേ? ഒന്ന് പറഞ്ഞു നോക്കിയാ, പാപം എന്തിനായിരിക്കും നമ്മുടെ വാദിക്ക് കിടക്കുന്നത്? നമ്മളെ സ്നേഹിച്ച് നമ്മളൊക്കെ കീഴടങ്ങിയിരുന്ന് ആണോ? അല്ല, പാപം ആഗ്രഹിക്കുന്ന വേറൊന്നുമല്ല നമ്മളെ കീഴടക്കാൻ. പക്ഷേ ആ ദൈവം കയ്യനോട് പറയാണ്, അതിന്റെ ആഗ്രഹം നിന്നോട്, അത് നിന്നെ കീഴടക്കാനാണ് ആഗ്രഹിക്കുന്നത്, പക്ഷെ നീ അതിനെ കീഴടക്കണം. അവർ എഴുതിയിരിക്കുകയാണ്, നീ അതിനെ കീഴടക്കണം. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളുടെ എല്ലാവരോടും ചേർന്ന ഈ പറയണേ, പാപം വാദിക്ക് കിടക്കുന്നുണ്ട്. ഏത് സമയവും നമ്മളെ കീഴടക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് അലറുന്ന സിംഹം പോലെ പിശാച് ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ് നമ്മളെ കീഴടക്കാൻ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കീഴടക്കണം. ദൈവം സിമിലർ വേർഡാണ് ഉപയോഗിച്ചത് 3:16 അവർ എഴുതിയിരിക്കുന്നു. ആൻഡ് യു വൈഫിനോട് പറയാണ്, ആൻഡ് യു വിൽ ഡിസയർ ടു കൺട്രോൾ യുവർ ഹസ്ബൻഡ്, നീ നിന്റെ ഭർത്താവിനെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കും. ബട്ട് എന്നാൽ ഞാൻ അവന് കൊടുത്ത എബിലിറ്റി നിന്നെ വാഴും. അവർ എഴുതിയിരിക്കുകയാണ്, ബട്ട് ഹി വിൽ റൂൾ ഓവർ യു, അവൻ നിന്നെ വാഴും. മറ്റേ കേസില് പാപത്തെ നമ്മൾ വാഴാൻ പറഞ്ഞു, പക്ഷെ ഇവിടെ പറയാണ് പുരുഷൻ നിന്നെ വാഴും. അപ്പൊ രണ്ട് എബിലിറ്റികളുണ്ട്. അതായത് ദൈവം കൊടുത്ത എബിലിറ്റി പുരുഷന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, അവൻ ബോസൺ ആണെങ്കിൽ പോലും. എന്നാൽ പിശാജ് അനുസരണക്കേട്ടിലൂടെ സ്ത്രീയുടെ ഹൃദയത്തെ ലിഫ്റ്റ് ചെയ്തു ഉയർത്തി, ഹാഗറിന്റെ ഹൃദയം ഉയർന്നത് പോലെ ലിഫ്റ്റ് ചെയ്തു. ഈ ലിഫ്റ്റ് ചെയ്ത എബിലിറ്റി സ്ത്രീയുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചേ, ഒരു കുടുംബ ജീവിതത്തിൽ ഒരു പുരുഷൻ സ്ത്രീയും മനസ്സിലാക്കേണ്ടത്, രണ്ട് ദൈവം തന്ന എബിലിറ്റി സ്ത്രീ മനസ്സിലാക്കണം. എന്റെ ഉള്ളിൽ ഉള്ളപ്പോ തന്നെ ആ എബിലിറ്റിയെ തല തിരിച്ചുകൊണ്ട് അപ്സൈഡ് ഡൗൺ ആക്കിക്കൊണ്ട് പിശാജ് എന്റെ ഹൃദയത്തെ ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ആഗ്രഹം എപ്പോഴും ഹസ്ബൻഡിനെ കൺട്രോൾ ചെയ്യണമെന്നായിരിക്കും. അതെന്ത് ചെയ്യണം? സാറെ പോലെ ഞാൻ അങ്ങനെ ഇടിച്ച് താഴ്ത്തണം. എന്നിട്ട് തന്നെത്താൻ താഴ്ത്തിയിട്ട്, എന്റെ യേശു കാണിച്ചതുപോലെ തന്നെത്താൻ താഴ്ത്തിയിട്ട് ഞാൻ അനുസരിച്ചു വരണം. അപ്പൊ തന്നെ പുരുഷൻ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതാ ദൈവം കുടുംബത്തെ വാഴ്വ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്, എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കിയിട്ട് പുരുഷൻ എന്തെന്നറിയാമോ, ഇതാ സ്ത്രീയുടെ ഈ കുടുംബജീവിതത്തിന്റെ പർപ്പസ് എന്താന്ന് മനസ്സിലാക്കണം. ദൈവരാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഈ കുടുംബത്തിലൂടെ എത്ര കാര്യം നടക്കുമെന്ന് മനസ്സിലാക്കണം. മൂന്ന് നില കെട്ടാനേ പറ്റൂ, അതായത് ഫ്രൂട്ട്ഫുൾ, മൾട്ടിപ്ലൈ ആൻഡ് റിപ്ലിനിഷ്. മൂന്ന് കാര്യങ്ങൾ നടക്കും. അപ്പൊ ഇത് നടക്കാൻ എനിക്ക് ഈ ഭാര്യയുടെ സഹായം ആവശ്യമാണെന്ന് മനസ്സിലാക്കണം. സഹായത്തിനാണ് വെച്ചെങ്കിലും മനസ്സിലാക്കണം. ഈ സഹായത്തിനായിട്ട് വെച്ചിരിക്കുമ്പോൾ ഇവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ ചില വിഷയങ്ങൾ നടന്നു എന്ന് മനസ്സിലാക്കണം. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ചെയ്യേണ്ടത് ഇതാ, ഇവര് തർക്കുത്തരം നല്ലൊരു സമയം അനുസരിക്കും, പക്ഷെ ചില സമയം ഈ അകത്തെ സ്വഭാവം ഉയരുമ്പോൾ തർക്കുത്തരം പറയും. ആ സമയത്ത് എന്ത് പറ്റുന്ന അറിയാമോ, പുരുഷനങ്ങ് ദേഷ്യം കയറും. കാരണം എല്ലാ പുരുഷന്മാരും ഇതാ, ചില പുരുഷന്മാരെ ആ ദേഷ്യം കയറിയിട്ട് പുരുഷന്മാരെന്ത് പറയാ, തന്നെത്താൻ താഴ്ത്തി അങ്ങ് കീഴടങ്ങി. ദൈവം ഒന്നും പറഞ്ഞിട്ടില്ല, പകരം ശ്രദ്ധിച്ചേ, ഇവിടെ ചെയ്യേണ്ടത് ഈ സമയത്ത് ചെയ്യേണ്ടത് പുരുഷൻ തന്നെത്താൻ താഴ്ത്തുകയല്ല സ്ത്രീയുടെ മുമ്പിനെ, നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്യും. ആ പുരുഷനോട് പറഞ്ഞു, നീ കുടുംബത്തെ വാഴണം, അവൻ നിന്നെ വാഴുമെന്നാണ് പറഞ്ഞത്. ആ പുരുഷൻ ഈ ദാ ഈ സമയത്ത് ഭാര്യയെ സ്നേഹിക്കുക എന്നൊക്കെ വേണം. എപ്പോഴും ഈ ഭാര്യയ്ക്ക് സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കുക. സ്നേഹം കൊടുത്തുകൊണ്ടിരുന്നാലും ഇതാ അവരുടെ സ്നേഹം ധാരാളം വരും, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഈ സ്വഭാവത്തിന്റെ അകത്ത് ഉയർന്നു വരുമ്പോൾ അവരെ ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങും. ഈ സമയത്ത് പുരുഷന്റെ അകത്ത് ഇതാ അകത്ത് ദേഷ്യം ഉയരും. ദേഷ്യം വന്ന് അതിന് സംസാരിക്കാൻ തുടങ്ങിയ ആ വിവേകം ഇല്ലാത്തവന് ഉടനെ അവരെ അവരുടെ ബലഹീനതയാണ് അങ്ങനെ സംസാരിക്കുന്നത് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, അവരെ സഹായിക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, എങ്ങനെ സഹായിക്കും? ശ്രദ്ധിച്ചേ, എന്റെ ഉള്ളിൽ ദേഷ്യമോ വരുന്നേ, എന്റെ ഉള്ളിൽ ദേഷ്യമോ വരുന്നേ, പക്ഷെ ഞാൻ എങ്ങനെ അപ്പൊ സഹായിക്കാൻ പോണേ? ഉടനെ വിവേകം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കും ഇത് അവരുടെ ബലഹീനതയാണ്. ഇതാ ഞാന് എയർപോർട്ടിൽ പലപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ കാണാറുള്ള കാര്യം, ഈ വലിയ പെട്ടികൾ വരും സഹോദരിമാരെ, വലിയ പെട്ടികൾ, അതായത് കൺവെയർ ബെൽറ്റിൽ അവസാനം നമ്മള് അതിന്റെ നമ്മൾ ലഗേജ് എടുത്തോണ്ട് പോകാനായിട്ട് വലിയ വലിയ പെട്ടികൾ വരും. അപ്പൊ ചില സഹോദരിമാരുടെ പെട്ടികൾ വന്ന് വലിയ പെട്ടി എടുത്താൽ മുക്കത്തില്ല, 30 kilo എങ്ങനെയെങ്കിലും അതിന്റെ അടുത്ത് കിടക്കുമായിരിക്കും. അപ്പൊ ഇവര് ഇതും പിടിച്ചോണ്ട് പറഞ്ഞ് പൊക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കും. പോയി ഇത് കാണുമ്പോ ഞാൻ എന്ത്, ഞാനൊന്ന് പോയിട്ട് അങ്ങ് സഹായിച്ചു കൊടുക്കും. എന്നിട്ട് എടുത്ത് അവരുടെ ട്രോളിൽ വെച്ച് കൊടുക്കും. അവര് നന്ദിയോടെ അവർ ചിരിയും ചിരിയും, ഓക്കെ എന്ന് പറയാ, നിങ്ങൾ അവിടെ നിന്ന് കടന്നു പോകും ചെയ്യും. അപ്പൊ എന്തുവാ ചെയ്യണേ, മാറി നിന്നുകൊണ്ട് കളിയാക്കിയല്ല, അയ്യേ ശക്തിയില്ലല്ലോ, ബലമില്ലല്ലോ, പകരം അവരെ സഹായിക്കുക. ഇതേപോലെ തന്നെ സ്ത്രീജനത്തിന്റെ ബലഹീനതയാണ് അവർ ഈ തത്വത്തിലേക്ക് കടന്നു വരുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ, അവിടെ ഇവിടെ സഹായിക്കണം. എന്ത് ചെയ്യണം സഹായിക്കാൻ? ഉടനെ അവരെ അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവരങ്ങനെ പറയുമ്പോൾ ഉടനെ തന്നെ സഹായിക്കണതിനെ അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ ഈ സ്വഭാവത്തെ ഇടിച്ച് താഴ്ത്തിക്കളയുക, തന്നെത്താൻ താഴ്ത്തുവാനുള്ള കൃപ കൊടുക്കണേ. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കാം, ഇതുവരെ അത് ചെയ്തിട്ടില്ലല്ലോ, ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക. നിങ്ങൾക്കാണ് കുറച്ച് കഴിയുമ്പോൾ ആ വരുന്ന വരവ് നേരത്തെ ചത്തിട്ടില്ല വരുന്നു എന്നാണ് പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കാണാം അടുത്തു വരുന്നത്. എന്താ വെച്ചാ പെട്ടെന്നൊരു സ്വഭാവ മാറ്റം നിങ്ങൾ, പെട്ടെന്നൊരു സ്വഭാവ മാറ്റം കാണും. കാരണം എന്താണെന്നറിയാവോ, നിങ്ങൾക്ക് കഴിയാത്തത് നിങ്ങൾ ദൈവത്തോട് പറഞ്ഞപ്പോ ദൈവാരോളി സാധ്യമാക്കിയതാണ്. ദൈവാരോളി സാധ്യമാക്കിയതാണ്. അല്ലാതെ വിവേകത്തോട് കൂടെ, അല്ലാതെ നിങ്ങൾ ഭാര്യമാരോട് കൂടെ കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ ആ വാക്കിന് പകരം ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു അടിയോ ഇടിയോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന ജീവിതം മുടങ്ങി, നിങ്ങളുടെ പ്രാർത്ഥന ജീവിതം മുടങ്ങി. അതുകൊണ്ടാണ് സ്ത്രീ ജനത്തോടുകൂടെ വിവേകത്തോടുകൂടെ കഴിവായി സ്പർശില്ല എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ജീവിതം മുടങ്ങും. അപ്പോ സ്നേഹം അവിടെ ഉണ്ട്, പക്ഷേ ഇവരുടെ സംസാരം വരുമ്പോ ഒരിക്കലും ഒരു സഹോദരൻ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, ബ്രദറെ എന്ത് ചെയ്യാനാ, സ്നേഹിക്കണമെന്ന് വിചാരിച്ചൊക്കെ അടുത്തല്ലേ, പക്ഷെ അവരുടെ വായിലിരിപ്പ് കേൾക്കുമ്പോ പിന്നെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ അവസരത്തിൽ ഈ വായിലിരിപ്പ് വരുമ്പോ ഉടനെ നമ്മൾ കരുതേണ്ടത് അത് അവരുടെ ബലഹീനതയാണ് എന്നും, അത് എത്രയേ ഉള്ളൂ, ഒന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ തീരാനുള്ളതും. ദൈവസ്ഥിതി ഒന്ന് പ്രാർത്ഥിക്കുക, ദൈവം അല്ലെ ഹൃദയത്തിന് മാറ്റം. അപ്പോ സ്ത്രീ തന്നെ ചിന്തിക്കുന്നത് എന്താ, ഞാൻ സാറെ പോലെ എനിക്ക് അനുസരിക്കണമെങ്കിൽ ഞാൻ സാറെ പോലെ തന്നെത്താൻ താഴ്ത്തണം. എന്റെ ഉള്ളിൽ തന്നെത്താൻ ഉയർത്താനുള്ള ആഗ്രഹം മുഴുവനും ഉള്ളത് ഞാൻ തന്നെത്താൻ താഴ്ത്തും. ആരെ പോലെ? യേശുവിനെ പോലെ. തന്നെത്താൻ താഴ്ത്തിയ എനിക്ക് അനുസരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അനുസരിക്കാൻ പറ്റും. അപ്പോ സഹോദരന്മാരെ, ആ പോഷത്വത്തെ വിട്ടിട്ട് ആദ്യം കുടുംബജീവിതം എന്തിനാണെന്ന് മനസ്സിലാക്കുക, സ്ത്രീ എന്തിനാണെന്ന് മനസ്സിലാക്കുക, സഹായിക്കാൻ അവരുടെ ബലഹീനത എന്തിനാണെന്ന് മനസ്സിലാക്കുക. അവരുടെ ഹൃദയം തന്നെത്താൻ ഉയർന്നു പോയി. അവരെ സൃഷ്ടിച്ച അവസ്ഥയിൽ നിന്ന് ഹാഗറിന്റെ ഹൃദയം സാറയ്ക്കെതിരെ ഉയർന്നതുപോലെ ഉയർന്നു പോയി. അവനവന്റെ വീക്ക്നെസ് ഉണ്ടാകുന്നത് മനസ്സിലാക്കുക. ദൈവം സൃഷ്ടിച്ചത് എന്തിനാണെന്ന് അറിയാൻ പാടില്ലാത്ത പുരുഷൻ, എങ്ങനെയാണ് ഒരു കാറ് ഡ്രൈവ് ചെയ്യുന്ന അറിയാൻ പാടില്ലാത്ത വ്യക്തി കാർ ഓടിക്കുന്നത് പോലെ കുടുംബജീവിതം ഓടിക്കാൻ ശ്രമിക്കുക, പലയിടത്തും പോയി ഇടിക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം കുടുംബജീവിതത്തിലേക്ക് കയറാൻ. ഇത് കയറാത്ത ഇങ്ങനെ കയറാത്തത് കൊണ്ടാണ് പലപ്പോഴും കുഞ്ഞുങ്ങളുടെ ജീവിതം അവിടെ ഇടിക്കുന്നു, ഇവിടെ ഇടിക്കുന്നു, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം. പ്രിയ സഹോദരങ്ങളെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും, ഈ സന്ദേശം പലർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം അവർക്ക് മനസ്സിലാവും എന്തിനാണ് കുടുംബജീവിതം, പുരുഷന് എന്ത് വീക്ക്നസ് സംഭവിച്ചു പോയി, എന്തുകൊണ്ടാണ് അവൻ ഈ കിടന്ന് അധ്വാനിച്ച് നെറ്റിയിൽ വേർത്തുകൊണ്ട് കഴിയുന്നത്, എന്താണ് സ്ത്രീയുടെ ബലഹീനത, എന്താണ് അതിന്റെ പരിഹാരം, എന്താണ് കർത്താവ് കാണിച്ചു തന്നു. കർത്താവ് എല്ലാവരും കാണിച്ചു കൊടുത്തു, തന്നെത്താൻ താഴ്ത്തിയാ നിനക്ക് ദൈവത്തെ അനുസരിക്കാൻ പറ്റും, തന്നെത്താൻ താഴ്ത്തിയാ നിന്റെ അതോറിറ്റി അനുസരിക്കാൻ പറ്റും, തന്നെത്താൻ താഴ്ത്തിയാ നിന്റെ ഭർത്താവിനെ അനുസരിക്കാൻ പറ്റും, തന്നെത്താൻ താഴ്ത്തിയാ മക്കൾക്ക് മാതാപിതാക്കന്മാരെ അനുസരിക്കാൻ പറ്റും. കർത്താവല്ലേ നമുക്ക് മാതൃക, നല്ല കാഴ്ചവടുകളെ വെച്ചു പോയിരിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കൺമോഹം, ജഡമോഹം, ലോകത്തിന്റെ പ്രതാപം ഒക്കെ വിട്ടിട്ട് തന്നെത്താൻ താഴ്ത്തി കർത്താവ് താഴ്മ ധരിച്ച് നമുക്ക് കാണിച്ചു തന്നതുപോലെ നമ്മളെല്ലാവരും നിഗളികളാണ്, എല്ലാവർക്കും പിശാചിന്റെ സ്വഭാവമാണ്. എന്നാൽ ഇതാ കർത്താവ് നമുക്ക് മാതൃകയായി മുൻപേ പോയിട്ട് നമ്മളോട് പറയണം, കമോൺ ഫോളോ മീ. നമുക്ക് കർത്താവിനെ അനുഗമിക്കാം. എന്നോട് ദേഷ്യമൊന്നും തന്നരുത്, നിങ്ങളെ ഞാൻ സഹായിക്കുകയാണ് ചെയ്തത്. കുടുംബജീവിതമൊക്കെ മനോഹരമായി കൊണ്ടുപോകാൻ കർത്താവ് നാഥനായി, ലീഡറായി നമ്മുടെ മുൻപിലുണ്ട്. നമുക്ക് ഒരുമിച്ച് ആ കർത്താവോട് ചേർന്ന് ആ കർത്താവിനെ അനുഗമിച്ച് കർത്താവിനോട് മുട്ടി ഉരുമി ഇതാ നമുക്ക് സ്വർഗീയ ഭവനത്തിലേക്ക് പ്രവേശിക്കാം. നമുക്കായി കാത്തിരിക്കുന്ന ഒരു പിതാവ് അവിടെയുണ്ട്. അപ്പനല്ല, അമ്മയല്ല, മക്കളല്ല, മറ്റാരുമല്ല, എനിക്കായി കാത്തിരിക്കുന്ന സ്നേഹനിധിയാം ദൈവമുണ്ടേ, സ്നേഹനിധിയാം ദൈവമുണ്ടേ. ആ ദൈവത്തിന്റെ അടുക്കല കർത്താവ് യേശുവിനെ അനുഗമിച്ച് നമുക്ക് യാത്രയാക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തൊരു വ്യക്തിക്ക്, അതിനെക്കുറിച്ച് വിവേകമില്ലാത്തൊരു വ്യക്തിക്ക്, ഡ്രൈവിങ്ങിനെ കുറിച്ച് അറിവില്ലാത്തൊരു വ്യക്തിക്ക് ഗവൺമെന്റ് ലൈസൻസ് കൊടുക്കാറില്ല. എന്നാൽ സ്വർഗത്തിൽ ദൈവം വിവാഹം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തുവെങ്കിലും അതെന്തിനാണെന്നോ, അതിന്റെ രണ്ട് ഇൻഗ്രീഡിയൻസ് ആയ പുരുഷനും സ്ത്രീയും, അവരുടെ ബലം എന്താണ്, ബലഹീനത എന്താണ്, അവരുടെ പാർട്ടികൾ എന്താണ്, ഇതൊന്നും അറിയാം. വെറും സെക്ഷുവൽ ഡിസൈറിന് വേണ്ടി മാത്രമാണ് വിവാഹം കഴിപ്പിച്ചു. അതിവേഗം അവർക്ക് സ്നേഹമുണ്ടെങ്കിലും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാതെ, അതിനെ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടതെന്ന് അറിയാതെ തകർന്നു വീഴുന്ന കുടുംബം. തന്നെത്താൻ താഴ്ത്തി യേശു ക്രിസ്തുവിന്റെ മാതൃക ഏറ്റെടുത്തും എല്ലായിടത്തും അനുസരണമുള്ളവരായി പണി നടക്കേണ്ടതിന് പകരം തന്നെത്താൻ ഉയർത്തി കുടുംബജീവിതത്തെ തകർത്ത് കളയുന്ന വ്യക്തിത്വം. ഇതിന്റെയൊക്കെ നടുവിൽ അകത്തെ ദേവാലയത്തിന്റെ പണി മുടങ്ങുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുറമേ ഉള്ളതിനെ വിവേകത്തോടുകൂടി കൈകാര്യം ചെയ്യുവാൻ ഉള്ള ദൈവകൃപ ദൈവം നമ്മളിൽ ഏവരും ചൊരിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അവനവൻ തന്നെ അവനവനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. ആരും എടരുവാനല്ല, തന്നെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു തന്റെ അവസ്ഥകളെ മനസ്സിലാക്കി എന്റെ ദൈവമേ എന്റെ അകത്ത് വേണ്ട പണി അങ്ങ് തന്നെ ചെയ്തെടുക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്റെ കുടുംബത്തെ മനോഹരമാക്കുവാൻ, എന്റെ കുടുംബത്തെ മനോഹരമാക്കുവാൻ കർത്താവെ അങ്ങ് തന്ന വചനത്തിനായി ഈ വചന അനുസരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ഓരോരുത്തരും ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവ മുമ്പിൽ തന്നെത്താൻ താഴ്ത്ത് ഒരു വാക്ക് പോലും എന്നെ കുറ്റം പറഞ്ഞു, അവളെ കുറ്റം പറഞ്ഞു, അവനെ കുറ്റം പറഞ്ഞു എന്നൊന്നും ചിന്തിക്കാതെ കർത്താവേ എന്റെ അവസ്ഥ ഇതാണ്, ഞാനൊന്ന് മാറുവാൻ, ആ സാറേ പോലെ തന്നെത്താൻ താഴ്ത്തുവാൻ, കീഴടങ്ങിയിരിക്കുവാൻ, യേശു കൽപ്പിച്ചതുപോലെ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുവാൻ, യേശു ജീവിതത്തിൽ കാണിച്ചു തന്നതുപോലെ താൻ തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായതുപോലെ അനുസരണമുള്ളവനാകുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, താങ്ക് യു ഫോർ യുവർ ഗ്ലോറിയസ് വർക്ക്സ് ആൻഡ് ഗ്ലോറിയസ് വേർഡ്. താങ്ക് യു കർത്താവേ, നന്ദി നന്ദി. അങ്ങ് ഞങ്ങൾ അങ്ങനെ വചനത്തിലൂടെ പണിതെടുക്കുക എന്നതിയോട് ഞങ്ങളുടെ വചനത്തിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് പണിതെടുക്കാൻ നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ വചനത്തിലൂടെ ഞങ്ങളുടെ ബലത്തെയും ബലഹീനതകളെയും അങ്ങ് പറഞ്ഞു തന്നതിനായി സ്തോത്രം. പ്രിയ നല്ല പിതാവേ, ഇതാ അങ്ങയുടെ കരങ്ങളിലേക്ക് സകലം താഴ്ത്തി. ധാരാളം കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കാനുണ്ടല്ലോ, അങ്ങ് തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കണം. പ്രിയ നല്ല പിതാവ്, അങ്ങയുടെ അത്ഭുതകരങ്ങളിലേക്ക് ജനത്തെ എല്ലാം താഴ്ത്തി അങ്ങ് പറഞ്ഞതിനനുസരിച്ച് ജീവിപ്പാൻ ഉള്ള കൃപ ഞങ്ങൾക്ക് തരാം. കുടുംബങ്ങളെ അങ്ങയുടെ കിങ്ഡത്തിന്റെ കീഴിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം അങ്ങ് ബലപ്പെടുത്തണം. ഞങ്ങളുടെ അത്ഭുതകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. നന്ദി അപ്പ, നന്ദി. അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിതരായി വെളിപ്പെടുത്തുക, അനുഗ്രഹിതരായി വെളിപ്പെടുത്തുക. സകല മേഖല മഹത്വമെല്ലാം അങ്ങേക്ക്. അപ്പോൾ തന്നെ രോഗികളായി ഭാരപ്പെടുന്നവർ, സാമ്പത്തികമായി ഭാരപ്പെടുന്നവർ, മറ്റു വിഷയങ്ങളിൽ കുഴങ്ങി കുടുങ്ങിപ്പോയവർ, അവരെയും ഞങ്ങളുടെ കരങ്ങളിൽ അവരെ എല്ലാം അങ്ങ് വിടുവിക്കണമെന്ന് പുസ്തക തന്ത്രങ്ങളിൽ നിന്നെല്ലാം അങ്ങ് വിടുവിച്ചാണ് അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഈ നിമിഷം തന്നെ കർത്താവേ അങ്ങയുടെ മക്കളുടെ മേൽ ശാശ്വതമായ പരിഹാരം കൊടുക്കുവാനിടയാകണം. രോഗികളായിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ സമാധാനം അവരുടെ മേൽ കൽപ്പിക്കുകയാണ്. എല്ലാ സ്വർഗീയ നന്മകളും ഈ മകളുടെ മേൽ കൽപ്പിക്കും. മഹത്വമെല്ലാം യഹോവയ്ക്ക്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. പ്രിയരെ, സ്വർഗത്തിലെ ദൈവം നമ്മൾ സംസാരിച്ചല്ലോ, കേട്ട വചനപ്രകാരം വളരെ ദൈവത്തിനു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ ഇത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുക. ദൈവങ്ങളെ സഹായിക്കട്ടെ, ഉണ്ടായിരിക്കട്ടെ. ഫേസ്ബുക്കിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഫേസ്ബുക്കിലൂടെ മാത്രമല്ല, സൂമിലൂടെ കാണുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ, മറ്റു കുഞ്ഞുങ്ങൾക്ക് ഈ വചനം ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. കുടുംബ ജീവിതത്തെ എങ്ങനെ കൊണ്ടുപോകണം, എന്താണ് അതിന്റെ ഉദ്ദേശം എന്നൊക്കെ അവർ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ദൂരെ എവിടെയെങ്കിലും വാഹനം കഴിച്ചൊക്കെ പോയാൽ അവരുടെയൊക്കെ ജീവിതത്തിലെ തട്ടലും മുട്ടലും പൊട്ടലും ഒക്കെ ഉണ്ടാകും. ആ സമയത്തൊന്നും ആ ചെറിയ തട്ടലും മുട്ടലും ഒക്കെ വലിയ പൊട്ടലായി മാറാതെ ഇരിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ അവരറിയട്ടെ. അങ്ങനെ അവരെയും കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ കൊണ്ടുവരാൻ കഴിയും. ദൈവം സഹായിക്കട്ടെ, ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഫേസ്ബുക്ക് സഹോദരങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. കർത്താവ് ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.